ദൈവമേ എൻ ദൈവമേ നിൻ സാന്നിധ്യം സ്വാതനം ജീവയാത്രയിൽ. ഓമനിക്കും നമ്മയേക്കാളോമനിക്കും ദൈവമേ എൻ ദൈവമേ നിൻ സാന്നിധ്യം സ്വാതനം ജീവയാത്രയിൽ. നിന്റെ ശ്വാസം ഭക്ഷണമേകി നീ വിളർത്തി ഭൂവിലെ, നിൻ കൺമണിയായോമനെയായി നിന്റെ ദിവ്യ സമ്പത്തായി. നിന്റെ ശ്വാസം ഭക്ഷണമേകി നീ വളർത്തി ഭൂവിലെ, നിൻ കൺമണിയായോമനെയായി നിന്റെ ദിവ്യ സമ്പത്തായി. ഓമനിക്കും നമ്മയേക്കാൾ ഓമനിക്കും ദൈവമേ എൻ ദൈവമേ നിൻ സാന്നിധ്യം സ്വാതനം ജീവയാത്രയിൽ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം ശ്രദ്ധയോട് ശ്രവിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മളെ ആളുമാറിയവരാക്കി മാറ്റട്ടെ. സ്വർഗീയ പിതാവേ, മക്കളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ, അങ്ങയുടെ ചിന്തകൾ അങ്ങ് ഞങ്ങളെ അറിയിച്ച് ഞങ്ങളെ ക്രിസ്തുവിൽ അങ്ങയുടെ മാറോട് ചേർക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഉൾത്തലങ്ങളെയും എല്ലാം തുറന്നു തരണമേ. തകർക്കേണ്ടതിനെ തകർത്ത്, പ്രിയ പിതാവേ, പണിതേണ്ടതിനെ പണിതെടുത്ത് അങ്ങിലേക്ക് ഞങ്ങളെ ക്രിസ്തുവിൽ ലയിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞാൻ അങ്ങയുടെ ഇത് മാത്രമല്ല അപ്പ ഉപയോഗിച്ചത്. ഹോളി ഗോഡ്, നൗ ഇറ്റ്സ് യുവർ ടേൺ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തു നാമത്തിലെ സ്നേഹവന്ദനം ഏവരെയും അറിയിക്കുകയാണ്. ഈ വിശുദ്ധ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വർഗീയ പിതാവ് അതിനുവേണ്ടി ഒരു വാതിൽ ഈ ലോകത്തിൽ വെച്ചിട്ടുണ്ട്. ആ വാതിലിന്റെ പേരാണ് കർത്താവ് യേശു. യേശു പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കടക്കുക. ഏതാണ് അകം? ദൈവരാജ്യമാണ്. യേശു പറയുന്നു, ഞാനാണ് വഴി, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കലെത്താം. എന്നാൽ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ജനത്തെ സഹായിക്കുന്ന ശുശ്രൂഷയാണിത്. ദൈവം നമ്മൾ അന്വേഷിക്കുക, ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുക. ആ തൂർത്തപുത്രൻ മടങ്ങി വരാൻ വേണ്ടി ആ പിതാവ് കാത്തിരിക്കുക. ദുഃഖസുശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൂടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആ പുത്രനല്ല ദൂരെ നിന്ന് പിതാവിനെ കണ്ടത്, ആ പിതാവ് അത്രേ ദൂരെ നിന്ന് വരുന്ന മകനെ കണ്ടത്. അതിന്റെ അർത്ഥം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്. അപ്പനല്ല, അമ്മയല്ല, മക്കളല്ല, മറ്റാരുമല്ല, എനിക്കായി കാത്തിരിക്കുന്ന സ്നേഹനിധിയാ ദൈവമുണ്ടേ കാത്തിരിക്കുന്ന ഒരു പിതാവ്. ആ പിതാവിന്റെ അടുക്കിലേക്കുള്ള യാത്ര. പ്രിയ സഹോദരങ്ങളെ, ഈ വാക്കുകള് നിങ്ങൾക്ക് ജീവിതമാകുന്നില്ല എങ്കിൽ, പലപ്പോഴും ഈ പാട്ടിന്റെ ഈരടികൾ രണ്ടാമത് കേൾക്കുമ്പോ, ഓ, നിങ്ങൾ പറയും, ഇത് കഴിഞ്ഞ പ്രാവശ്യം കേട്ടതല്ലേ, ഇത് കഴിഞ്ഞ പ്രാവശ്യം കേട്ടതല്ലേ, നിങ്ങളുടെ ഹൃദയം പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ അർത്ഥം ഈ പാട്ട് നിങ്ങൾക്ക് ജീവിതമായിട്ടില്ല. അപ്പോ ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതമായി മാറും. അല്ലാത്തതെല്ലാം വെറും പള്ളിമണി അടിക്കുന്ന പോലെയുള്ളൂ, ടങ് ടങ്. അതിലൊന്നും ജീവനില്ല. അപ്പോ ഇത് ജീവിതമായി മാറുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. കുഞ്ഞെ, ഈ ലോകത്തിൽ നീ ആരായാലും നീ എന്തായാലും അധിക താമസിക്കാതെ ഈ ശ്വാസം പിൻവലിക്കപ്പെടും. അപ്പോൾ നീ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ നീ വെറും ശവമായി മാറും. നീ ഒരു ഡോക്ടറാണെങ്കിൽ നീ ഒരു ശവമായി മാറും. നീ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റോ അല്ലെങ്കിൽ കളക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡന്റോ ആരും ആയിക്കോട്ടെ, നീ ഒരു ശവമായി മാറും. ഈ ലോകത്തിലെ എല്ലാം 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 വാനിറ്റി എന്നാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്. വെറുമായ 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 കോമളയെ പിടിക്കാൻ ഓടുന്ന വ്യക്തിത്വങ്ങളെ പോലെ ഓടുകയാണെല്ലാം. പക്ഷേ ആ ഒരു ഓട്ടം വേറൊരു തലത്തിലേക്ക്, നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറുന്നുവെങ്കിൽ അതിനെല്ലാം ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റുവാൻ ക്രിസ്തു നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കിയിട്ടുന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദി ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയർ. അദൃശ്യ മണ്ഡലത്തിലെ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നാം ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കിയ കാര്യം, മാനവരാശി ഇന്ന് ബുദ്ധിമാന്മാരെ ചിന്തിച്ചുകൊണ്ട് വരും ബോഷന്മാരായി തുടരുകയാണ്. അവർക്ക് അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ എന്തിനാണ് ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്? ഒരു കാർ എന്തിനു ഉപയോഗിക്കുന്നത്, ഒരു മൊബൈൽ എന്തിനു ഉപയോഗിക്കുന്നത്, ഒരു പേന എന്തിന്, ഒരു പെൻസിൽ എന്തിന്, ഒരു റബ്ബർ എന്തിന്, ഇതിന്റെ എല്ലാ ഉപയോഗം അവർക്ക് അറിയാമെങ്കിലും മാനവരാശിക്ക് അറിയാൻ പാടില്ലാത്ത, മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ എന്തിനാണെന്നുള്ളത്. ഒരു മനുഷ്യൻ എന്തിനാണെന്നുള്ളത്, തിന്ന് 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 തിന്നാൻ കഴിയാതെ ആയി, പിന്നെ കുറച്ച് തിന്ന് കുറച്ച് തിന്ന് കുറച്ച് തിന്ന് കുറച്ച് തിന്ന് കുറച്ച് തിന്ന് പിന്നെ ഒന്നും തിന്നാൻ പറ്റാതെ മരിച്ചു വീഴുന്നു. ഒരേ മോളെ, നീ എന്തിനായിട്ടുള്ളതാണ്, നീ എന്തിനായിട്ടുള്ളതാണ്? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം ഓരോരുത്തരും ദൈവത്തിനായിട്ടുള്ളതാണ്, ദൈവത്തിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് ദൈവത്തിനായിട്ടാണ്. സഹോദരിമാരെ, നിങ്ങൾ ഇതാ വീട്ടില് ഒരു പഴംപൊരി ഉണ്ടാക്കുന്നു, അത് എന്തിനായിട്ടാണ്? ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കി കളയുക ബ്രദറെ, ചുമ്മാ ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ രസത്തിന് ചുമ്മാ കുറെ പഴംപൊരി ഉണ്ടാക്കി കളയും, ചുമ്മാ പഴംപൊരി ഉണ്ടാക്കി കളയും, ഇതാണ് ഞങ്ങളുടെ രീതി. ദൈവം അങ്ങനെയല്ല. ഇതാ നിങ്ങൾ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്ന ഒരു വ്യക്തിയാണ്, ചെരുപ്പുണ്ടാക്കുന്ന വ്യക്തിയാണ്. ബ്രദറെ, നീ എന്തിനാ ചെരുപ്പുണ്ടാക്കുന്നേ? അതൊരു രസമല്ലേ സഹോദര, ചെരുപ്പുണ്ടാക്കുക എന്ന് പറയും, അതിന്റെ ഇതൊരു സന്തോഷം വേറെ ഇല്ലേ? അങ്ങനെ ചെരുപ്പുണ്ടാക്കും, ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് കളയും, ഉണ്ടാക്കി കളയും, ഉണ്ടാക്കി കളയും. നിങ്ങൾ പറയും, താനെന്തോ പൊട്ടത്തരം പറയണേ, ഞങ്ങൾ ചെരുപ്പുണ്ടാക്കുന്നത് കളയാൻ വേണ്ടിയല്ല, ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കുന്നത് കളയാൻ വേണ്ടിയല്ല, ഞങ്ങൾ ചെരുപ്പുണ്ടാക്കുന്നത് കാലിലിട്ട് നടക്കാനാണ്, പഴംപൊരി ഉണ്ടാക്കുന്നത് തിന്നാനാണ്. അങ്ങ് കുഞ്ഞൻ നിന്നെ വയം ഉണ്ടാക്കിയത് എന്തിനാണ്? കളയാനാണോ? നമ്മളെക്കാൾ എന്തോരം ബുദ്ധിയുള്ള ദൈവം അല്ലേ, സർവജ്ഞാനിയാ, നമ്മളെ ഉണ്ടാക്കിയത് കളയാനല്ല, ദൈവത്തിന് ജീവിക്കാനാ. എവിടെ? ഭൂമിയിൽ. ദൈവത്തിന് നമ്മളിലൂടെ ഭൂമിയിൽ ജീവിക്കണം, അതിനുവേണ്ടിയ ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ന് ജീവിക്കുന്നത് ദൈവമല്ല, പകരം ഇന്ന് ജീവിക്കുന്നത് ഷാജി ജീവിക്കുന്നു, ഇതാ മത്തായിയച്ചൻ ജീവിക്കുന്നു, മോളി ജീവിക്കുന്നു. ദൈവമല്ല ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്, ദൈവം ജീവിക്കാൻ വേണ്ടി ഇത് വിട്ടുകൊടുക്കണം. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഇതാ നേരത്തെ ഞാൻ ജീവിച്ചിരുന്നു, പൗലോസ് എന്ന ഞാൻ ജീവിച്ചിരുന്നു, എന്നാൽ ഇന്ന് പൗലോസ് ക്രൂശിക്കപ്പെട്ടു, പൗലോസ് മരിച്ചു, ഇനി പൗലോസ് അല്ല, ഇനി ക്രിസ്തു ഭൂമിയിൽ ജീവിക്കുന്നു. ക്രിസ്തുവിന്റെ ദൈവം, അങ്ങനെ ദൈവം ഭൂമിയിൽ ജീവിക്കുന്നു, ദൈവം ഭൂമിയിൽ ജീവിക്കുന്നു. ഇതാണ് ദൈവരാജ്യം. ഇതിനു വേണ്ടിയാ നമ്മളെ സൃഷ്ടിച്ചത്, ഇതിനു വേണ്ടിയാ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് മറ്റു ജാതിക്കാർ ചെയ്യുന്നത് പോലെ കുറച്ച് മോഹസ്തുതി പറഞ്ഞ്, അവരുടെ ദൈവത്തിന് കുറച്ച് മോഹസ്തുതി പറഞ്ഞ് ഉദ്ദിഷ്ട കാര്യം നടത്തിയെടുത്ത് പോകാൻ വേണ്ടിയല്ല, അതെല്ലാം ഫോൾസ് ഫെയ്ത്തുകളാ. ഇന്ന് ക്രിസ്തീയ സമൂഹവും ഒരു ഭൂരിഭാഗം പോലെ ഫോൾസ് ഫെയ്ത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവർ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഈ ആയുസിൽ മാത്രം ക്രിസ്തു പ്രത്യാശ, എന്റെ ഉദ്ദിഷ്ട കാര്യം സാധിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ അപ്പാവ് തുറന്നു തരട്ടെ. ഇതുവരെ ഇത് ഇതാ ചിരട്ട കമത്തി വെച്ച് വെള്ളമൊഴിച്ചത് പോലെ ആയിട്ടുണ്ടെങ്കിൽ ഇത് കറങ്ങി തിരിച്ചു വെക്കെ. ഇന്നത്തെ ഏറ്റവും വലിയ ശത്രുത എന്ന് പറയുന്നത്, ഇതാ ശത്രുത എന്ന് പറയുന്നത് ക്രിസ്ത്യാനിത്വമാണ്. ഈ ബൈബിളിൽ പറയാത്ത ഒരു ക്രിസ്ത്യാനിത്വം ഇന്ന് ലോകത്തിൽ ഇതാ ഇറക്കി വിട്ടിരിക്കുകയാണ്, ഇറക്കി വിട്ടിരിക്കുക. ക്രിസ്തു കാണിച്ചു തരാത്തൊരു ക്രിസ്ത്യാനിത്വം, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശത്രു, മനുഷ്യരുടെ ശത്രു, ക്രിസ്ത്യാനികളുടെ ശത്രു. മറ്റു മനുഷ്യരുടെ ശത്രു. അവര് കാണുന്നത് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ബൈബിളിലെ ക്രിസ്തു കാണിച്ച ക്രിസ്ത്യാനിത്വം അല്ല. അവര് കാണുന്ന ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഇതാ സംഘടനകളിലും അതോടൊപ്പം തന്നെ മനുഷ്യന്റെ സ്വ ഇഷ്ടങ്ങളിലും നിറഞ്ഞെടുക്കുന്ന ഒരു ക്രിസ്ത്യാനിത്വം. ഇതല്ല ക്രിസ്തു കാണിച്ചതെന്ന്. ക്രിസ്തു പറയുന്ന കാര്യം, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല സ്വർഗത്തിന് ഇറങ്ങി വന്നിരിക്കുന്നത്, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം. എന്റെ പ്രിയ മകനെ, എന്റെ പ്രിയ മകൻ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞെ നീ നിന്നോട് തന്നെ ഒന്ന് ചോദിക്കാമോ, ഇത് നിന്നോട് തന്നെ ഒന്ന് ചോദിക്കാമോ, ഇത് ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന വ്യക്തിയെ നിന്നോട് ചോദിക്കുന്നേ, ഇതാ നീ നിന്നോട് തന്നെ ഒന്ന് ചോദിക്കേ, നീ ഈ ഭൂമിയിൽ എന്തിനാ കുഞ്ഞെ? യേശു പറഞ്ഞതുപോലെയാണോ? പ്രിയദേവദാസിനെ അങ്ങ് എന്തിനാ? പ്രിയദേവദാസി അങ്ങ് എന്തിനാ? പ്രിയ മകനെ, പ്രിയ മകളെ, നാം ഈ ഭൂമിയിൽ എന്തിനാ? ഒന്ന് ചോദിച്ചേ അവനോട്, അവനവനോട് തന്നെ ഒന്ന് ചോദിച്ചേ. ഓ, ഞാൻ മറ്റൊരു മതപ്രസംഗം കേൾക്കാൻ ഇരിക്കുക, ഞാനിവിടെ ഇരിക്കുന്നത് പിന്നെ ഇവരൊക്കെ ഇരിക്കുമ്പോ ഞാൻ ഇരിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഒരു ഗുണവുമില്ല കുഞ്ഞെ, ഒരു ഗുണവുമില്ല. ചില സമയത്ത് ധ്യാന കേന്ദ്രത്തില് കഥാവിന്റെ ആത്മ ഇങ്ങനെ പറയാനായിട്ട് ചില വ്യക്തികളാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ അത് ഇറങ്ങിപ്പോവും. കാരണം കുഞ്ഞെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ സ്വർഗത്തിലെ ദൈവം ഇത് നിന്നോട് സംസാരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നീ പ്രത്യാശ വെച്ചിരിക്കുന്ന ഈ ഓക്സിജനും ഈ ജീവനും ഒക്കെ ഇവിടെ തീരും. എന്നാൽ നിന്റെ അപ്പന് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇതാ നിന്റെ ആ താൽക്കാലിക ജീവനെ നിത്യമായ ജീവിതമാക്കി മാറ്റി നിന്നെ അപ്പന്റെ മാറണമെങ്കിൽ ഒരു പദ്ധതിയുണ്ട്. ഇത് മനസ്സിലാക്ക. അനേക സന്ദേശങ്ങളൊന്നും വേണ്ട കുഞ്ഞെ, പറയുന്ന ഒരു സന്ദേശം നീ ഏറ്റെടുക്കും, അത് ആള് മാറിയവനായിത്തീരും, ആള് മാറിയവനായിത്തീരും. സൺഡേ അല്ലയോ ഞാൻ മീറ്റിംഗിന് മുമ്പിൽ ഇരുന്നെങ്കിൽ അവരെന്നെ പറയും, കുഞ്ഞെ അങ്ങനെ ഒരു ചിന്ത കൊണ്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഈ വചന പുസ്തകം ഇത് വിശ്വസിക്കുക, ക്രിസ്തു പറഞ്ഞ വിശ്വസിക്കുക. ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, എന്റെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യം അവകാശമാണ്. അങ്ങനെയെങ്കിൽ പിതാവിന്റെ ഇഷ്ടം കുഞ്ഞെ നീ ചെയ്യുന്നുണ്ടോ? അവനവൻ തന്നെ അവനവന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാണ് കർത്താവ് പറയുന്നത്. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ അതിന്റെ ഇടയിലുണ്ട്. നിങ്ങൾ അതില്ല എന്ന് വിചാരിച്ച് വളരെ ഈസിയുമായിട്ടില്ല, വിശാല വഴി പ്രസംഗിക്കുന്ന ധാരാളം പേരും അതിലൂടെ കയറി പോകരുത്. അപ്പോസ്തലപ്രതി 14:22 22 ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന്. പൗലോസിന്റെ ശുശ്രൂഷയാണ്, നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ, അതായത് ദൈവദാസന്മാരുടെ തലത്തിൽ നിൽക്കുന്നവരുടെ, അല്ലെങ്കിൽ അതിലേക്ക് വളർന്നു വരുന്നവരുടെ മനസ്സ് ഉറപ്പിച്ചു കൊണ്ടു. അപ്പോ മനസ്സുറയ്ക്കാത്തൊരു മണ്ഡലമാണ് ഈ യാത്ര. എപ്പോഴും മനസ്സ് ചഞ്ചലിക്കുന്ന ഒരു യാത്രയാണ്, മനസ്സുറക്കുകയില്ല. ദേവാസന്മാർ മനസ്സിലാക്കിക്കോ, പ്രത്യേകിച്ച് ദൈവ മക്കളിത് മനസ്സിലാക്കിയാട്ടെ, ഈ യാത്ര എന്ന് പറയുന്നത് മനസ്സുറയ്ക്കാത്തൊരു യാത്ര. അപ്പൊ മനസ്സുറയ്ക്കാത്ത യാത്രയില് എന്തുകൊണ്ട് ഈ വിഷയം, എന്തുകൊണ്ടാണ് ആ വിഷയം എന്റെ ജീവിതത്തിൽ വന്നത്, എന്തുകൊണ്ടത് ഇങ്ങനെ, എന്തുകൊണ്ടത് അങ്ങനെ, എപ്പോഴും മനസ്സുറയ്ക്കുന്നില്ല. അപ്പൊ മനസ്സിലാക്കിക്കോ, ഈ യാത്രയിൽ ഇത് ഉണ്ട്, ഈ യാത്രയിൽ ഇത് ഉണ്ട്. അപ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും. ഈ ഒരു വിശ്വാസം നമുക്ക് വേണം, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശുവെ നോക്കി യാത്ര ചെയ്തു പോകണം ഈ സമയത്തൊക്കെ. അതായത് ഒരു ബോട്ട് ഒരു കടലിലൂടെ പോ, ചില സമയത്തൊക്കെ ഈ കൊച്ചി കായലില്, ഞാൻ നേരത്തെ വില്ലിംഗ്ടൺ ഐലൻഡിൽ താമസിച്ചിരുന്ന സമയം, എന്റെ അമ്മയ്ക്ക് കൊച്ചുമ്പോട്ടിലായിരുന്നു ജോലി. അങ്ങനെ എപ്പോഴും ആ ബോട്ട് യാത്ര ഉണ്ടായിരുന്നു, എറണാകുളത്ത് നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് ബോട്ട് യാത്ര. അപ്പൊ ചില സമയത്തൊക്കെ ഈ കടല് അല്ലെങ്കിൽ കായൽ വല്ലാതെ ഇളകും. ആ സമയത്ത് കണ്ടോട്ടെ ഇങ്ങനെ ചരിഞ്ഞ് ഇപ്പൊ മറിഞ്ഞു പോകുന്നൊക്കെ തോന്നിപ്പോ, ഇപ്പൊ പോകും, ഇപ്പൊ പോകും. അപ്പൊ ഒരു ഇളക്കമാണ് ഇളക്കം. അപ്പൊ ഇവിടെ ഇതേ യാത്രയിൽ, ഈ ദൈവരാജ്യ യാത്രയിൽ ഇളക്കം ഉണ്ട്. ഇതുകൊണ്ടാണ് പറഞ്ഞ ഒന്ന് ഇടുങ്ങിയ വഴിയാണ്, ഞെരുങ്ങിയ വഴിയാണ്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? ഇതൊക്കെ നമ്മൾ ഓർത്തോരണം. ഇന്നത്തെ ശത്രുത എന്ന് പറയുന്ന വിശാല വഴി പ്രഖ്യാപിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരെന്ന് പറയുന്നവർ ഓൾറെഡി കിടക്കുകയാണ്. ടി വി ചാനലുകൾ നിറഞ്ഞു കിടക്കുകയാണ്, റേഡിയോ ചാനലുകൾ നിറഞ്ഞു കിടക്കുകയാണ്, യൂട്യൂബുകളിൽ നിറഞ്ഞു കിടക്കുകയാണ്. അവർക്ക് ഇതൊന്നും ഒരു വിഷയമില്ല. അവര് നിങ്ങളെ ഈ താൽക്കാലിക പ്രശ്നത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി അങ്ങ് വന്നേക്കുക. വിടുതൽ, വിടുതൽ, വിടുതൽ. ജീവിതാവസാനം വരെ വിടുതൽ പ്രസംഗിച്ചിട്ട് ഇവരോ ആരും വിടുതൽ പ്രാപിക്കാതെ എല്ലാത്തിനെയും മരണം കീഴടക്കും. പ്രിയ സഹോദരങ്ങൾ, യഥാർത്ഥത്തിൽ വിടുതൽ എന്ന് പറയുന്നത് മരണത്തിൽ നിന്നുള്ള നീക്കു പോക്കാണ്. അത് നടക്കുന്നത് പുതിയ സൃഷ്ടിയിൽ മാത്രമേ ഉള്ളൂ. പഴയ സൃഷ്ടിയെല്ലാം മരണത്തിന്റെ കീഴിലാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതാ അപ്പൊ ഒരു ഫേക്ക് ക്രിസ്ത്യാനിറ്റി ഓൾറെഡി പിശാച് ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അനേക കള്ള പ്രവാചകന്മാർ വരും, അവർ കള്ള ക്രിസ്തുക്കളെ, അനേക കള്ള ക്രിസ്തുക്കൾ, അവർ കള്ള ക്രിസ്തുക്കളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവരാ നിങ്ങൾ ചതിക്കപ്പെട്ടു പോകരുത്. പകരം വിശുദ്ധ ബൈബിൾ നിങ്ങളുടെ കയ്യിലില്ലേ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ? വിശുദ്ധ ബൈബിൾ അത് വായിച്ചു നോക്കി അതിൽ നിൽക്കാനുള്ള ബുദ്ധി ഈ നാളുകളിൽ സ്വർഗത്തിൽ ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും ഞാൻ ഇത് വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ദൈവത്തിന്റെ വചനം വിശ്വസിക്കേ. അത് എന്റെ കയ്യിലുള്ള ബൈബിൾ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ട കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കണം, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ. ഓരോ വാക്യങ്ങളും പറയുന്നത് അങ്ങനെ തന്നെയാണോ എന്ന് ശോധന ചെയ്യണം. അപ്പൊ ഈ യാത്ര എന്ന് പറയുന്നത് കുലുക്കമുള്ള യാത്രയാണ്, ഇളക്കമുള്ള യാത്രയാണ്, മനസ്സിളകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവിടെയാണ് നല്ല 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 ക്രിസ്തുവിന് അനുരൂപമായ ദൈവദാസന്മാരുടെ ആവശ്യം. പൗലോസ് ഇവിടെ കടന്നു ചെന്നിട്ട് പറയുകയാണ്, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം ആടിപ്പാടി സന്തോഷിച്ച് ഇതാ എപ്പോഴും 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 അങ്ങനെ ജീവിത സുഖം അനുഭവിച്ച് ദൈവരാജ്യം കടക്കണമെന്നല്ല, അനേക കഷ്ടങ്ങളിലൂടെ. ഇത് കേൾക്കുമ്പോ നമുക്ക് നല്ലൊരു പങ്കിന് താല്പര്യമില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഞാൻ വളരെ കംഫർട്ടായിട്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല, അത് വളരെ കംഫർട്ടായിട്ട് പോകുന്ന ഒരു ക്രിസ്ത്യാനിറ്റി. എന്റെ കുഞ്ഞേ, ഈ ബൈബിളിൽ അത് പറയുന്നില്ല. ശ്രദ്ധിച്ചേ, ഈ യാത്രയിൽ ഇളക്കമുണ്ട്. യാത്ര ചെയ്യുമ്പോ ഇളക്കമുണ്ട്. യാത്ര ചെയ്യാതെ അടങ്ങി വന്നി എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ ഒരു പക്ഷേ നോ പ്രോബ്ലം ആയിരിക്കും. ഇവിടെ പറയുന്നു നാം അനേക കഷ്ടങ്ങളിൽ കൂടി. എത്ര കഷ്ടങ്ങൾ? അനേക കഷ്ടങ്ങൾ. നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റൂ? ഇത് ബൈബിളിൽ പറയുന്ന കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റൂ? നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഒരുപക്ഷെ പ്രസംഗവേദികളിലൊന്നും ഇത് കേൾക്കത്തില്ല. പ്രസംഗവേദിയിൽ കേൾക്കുന്നത് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. ആ ഭാഗത്ത് ഇടത് ഭാഗത്ത് നിൽക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവളുടെ പേര് ഇതാ ചിലതെല്ലാം കിട്ടാൻ പോകുന്നു, ഇതാ സ്വീകരിക്കാൻ റെഡി ആയിക്കോളൂ. ഇങ്ങോട്ട് കിട്ടുന്ന കാര്യങ്ങളെ പറയുമ്പോ നമ്മൾ ഉടനെ ഹല്ലേലൂയ സ്തോത്രമോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കയറി വരും. കാരണം നമ്മുടെ ഒരു ബലഹീനതയാണത്. ഈ മരണമുള്ളതിന് എന്നെ കിട്ടിയിട്ടും ഇതിന് മെയിന്റനൻസ് ആവശ്യമാണ്, അതിനുള്ള കാര്യങ്ങളെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇതിലേക്ക്, നമ്മുടെ സ്വയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന പ്രസംഗങ്ങൾ, ഇതാ നിനക്ക് കിട്ടാൻ പോകുന്നു, ഇതാ അവൾക്ക് കിട്ടാൻ പോകുന്നു, ഇവിടെയൊക്കെ ഫോക്കസ് ദൈവമല്ല കുഞ്ഞെ, നീയാണ് ഫോക്കസ്. ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടോ? നീയാണ് ഫോക്കസ്. നിനക്ക് കിട്ടാൻ പോകും, നിനക്ക് ദൈവമല്ല. പക്ഷെ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോ ക്രിസ്തു പറയുന്നു, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചത്, പിതാവിന്റെ ഇഷ്ടം. സംഭവം മാറി. ഒറിജിനൽ ക്രിസ്തുവിനൊക്കെ ഇങ്ങനെ തിരിച്ചറിയാം. ഞാൻ എന്റെ ഇഷ്ടമല്ല. അപ്പോ നമ്മളെല്ലാം മീറ്റിങ്ങിന് പോയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്റെ ഇഷ്ടം ഒന്ന് സാധിച്ചെടുക്കാനാണ്. വരുന്നേ അപ്പൊ എന്റെ ഇഷ്ടം സാധിച്ചെടുക്കാൻ മീറ്റിങ്ങിനോട് പോയി ഇരിക്കുന്നു. വരുന്ന ദേവദാസന്മാർ പറയണ മുഴുവൻ നിന്റെ ഇഷ്ടം സാധിക്കാൻ പോകുന്നു, നിന്റെ ഇഷ്ടം സാധിക്കാൻ പോകുന്നു. നേരെ ഓപ്പോസിറ്റ്. കർത്താവായ യേശു ആണെങ്കിൽ ഇതാ നമ്മുടെ ഇഷ്ടം എല്ലാം. എന്ത് നിന്ന് എന്ത് കുടിക്കും, എന്ത് കൊടുക്കുന്നല്ലേ, അതിൽ ഫിക്സ് ആയി കിടക്കല്ലേ. കർത്താവിന്റെ പ്രസംഗത്തിൽ പറയുന്നു, മക്കളെ ഇതല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടേ. യു ആർ ഇൻ റോങ് പാത്ത്. ഇതല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടേ. മുമ്പേ ദൈവം സംഭവം മാറി. മുമ്പേ ദൈവം, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുക. അതോടുകൂടെ നിനക്ക് ഈ അന്വേഷിക്കുന്ന നിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ വന്നു ചേർന്നിരിക്കും. ഇതാ ബൈബിളിലെ ക്രിസ്ത്യാനി. പ്രിയ സഹോദരങ്ങളെ, അനേക സന്ദേശങ്ങൾ ഇത് കർത്താവ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതാ കർത്താവ് ഇത് വീണ്ടും നിങ്ങൾക്ക് ഇട്ടു തരികയാണ്. എപ്പോഴും ഡിസൈൻ ചെയ്യുക, ഞാൻ കേൾക്കുന്നത് റൈറ്റ് ആയിട്ടുള്ള ക്രിസ്തുവിന്റെ സന്ദേശമാണോ? ക്രിസ്തുവിന്റെ സന്ദേശം എപ്പോഴും പിതാവിനെ സെൻട്രലൈസ് ചെയ്തായിരിക്കും, പിതാവിനെ സെൻട്രലൈസ് ചെയ്തായിരിക്കും. എന്നാൽ നമ്മളെ സെൻട്രലൈസ് ചെയ്ത് വരുന്ന സന്ദേശങ്ങളുണ്ടല്ലോ, യേശുവിന്റെ പേരും പറഞ്ഞ് നമ്മളെ സെൻട്രലൈസ് ചെയ്ത് വരുന്ന സന്ദേശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകത്തില്ല, പകരം അപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും, അപ്പോൾ ഒരു ഇളക്കമൊക്കെ തോന്നും. കാരണം പറയുന്നത് നമ്മുടെ ഇഷ്ടമല്ലേ, അപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും, പക്ഷെ നമ്മൾ എത്തേണ്ടടുത്ത് എത്തത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ വഞ്ചിക്കപ്പെടരുത്. ഇവിടെ പറയുന്ന വിശ്വാസം നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ എവിടെ കിടക്കണം? നമ്മൾ നേരത്തെ ദൈവം എങ്ങോട്ടൊക്കെ വിളിച്ചേ? ദൈവരാജ്യത്തിലേക്ക് അല്ലെ? അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു, ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു. ഇത് നമ്മളുടെ കീ വാക്യം ഉണ്ടല്ലോ, നമ്മളെ സ്റ്റാർട്ട് ചെയ്ത വാക്യം ഇതാ. യോഹന്നാന്റെ സുവിശേഷം 10:9 ഇതുമായിട്ട് എന്നെ കണക്ട് ചെയ്യണം കേട്ടോ. യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പൊ എന്നിലൂടെ കടക്കണം. നേരത്തെ കേട്ടോ, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. അപ്പൊ കടക്കണ സ്ഥലം ദൈവരാജ്യമാണ്. അവിടെ കടന്ന രക്ഷപ്പെടും, അവിടെ കടന്ന രക്ഷപ്പെടും. പക്ഷെ എന്നിലൂടെ കടക്കുന്ന രക്ഷപ്പെടും. കടക്കണമെങ്കിൽ എന്നാ ഉണ്ട്? അനേക കഷ്ടങ്ങൾ. പോണോ നമുക്ക്? പോണോ? അനേക കഷ്ടങ്ങളുണ്ട്. ചില നാളുകൾക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാനായിരിക്കുന്ന രാജ്യത്തിൽ ഒരു മലയുണ്ട്, വലിയൊരു വലിയൊരു മലയാണ്. പല വിസിറ്റേഴ്സ് അവിടെ വന്ന് കൂടുന്ന സ്ഥലമാണ്. അപ്പോ ഏകദേശം ഞാൻ ആ രാജ്യത്ത് 29-30 വർഷം നമ്മൾ എടുക്കാറായി. ഇപ്പൊ 29 വർഷം ക്രോസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതിന് ടൂറിസ്റ്റ് പ്ലേസാണ്. എന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ കാണാം, ഇത്തിരി ദൂരെയാ. എന്റെ മുമ്പിൽ ഏകദേശം ഒരു ചിന്തിക്കുന്നു ഒരു 10-40 കിലോമീറ്റർ ഉണ്ടാവും. മുമ്പിൽ തന്നെയാണ് ആ മല നമുക്ക് കാണാം. പക്ഷെ ഇതുവരെയും ഞാൻ അവിടെ പോയിട്ടില്ല ആ സമയം വരെ. അപ്പോ മറ്റു സ്ഥലങ്ങളിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് അത് കണ്ടിട്ട് പോകും. അപ്പോ അവിടെ ഇതാ ആലിപ്പഴം പെയ്യുന്നു, മഞ്ഞ് പെയ്യുന്നു എന്നൊക്കെ പലതും കേൾക്കാം. അപ്പൊ ഈ പലരും വിളിക്കുമ്പോ പറയും, ഞങ്ങള് നിങ്ങളുടെ അവിടുത്തെ ആ മല കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോ അതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്കിത് നാണക്കേടായി തുടങ്ങി. കാരണം ഈ എന്റെ വീടിന്റെ മുമ്പിൽ കിടക്കുന്ന മല ഞാൻ കണ്ടിട്ടില്ല. കാരണം അതിനൊരു താല്പര്യമില്ല. ഇതേപോലെ തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു വീഗാലാൻഡ് ഉണ്ട് നാട്ടില്. വീഗാലാൻഡ് എന്റെ വീടിന്റെ മുമ്പിൽ, ഞങ്ങളുടെ വീടിന്റെ അറസിന്റെ ഇന്ന വീഗാലാൻഡ് അപ്പുറം കാണാം. പക്ഷെ അതിന്റെ ഉള്ളിൽ ഞാൻ കേറിട്ടില്ല. പിന്നെ അകപ്പാറ കയറിയപ്പോഴാണെന്നറിയാമോ, ധ്യാനകേന്ദ്രം സൗണ്ട് പ്രൂഫ് ചെയ്യണം. അപ്പൊ ആദ്യം സൗണ്ട് പ്രൂഫ് ചെയ്യുന്നത് ഫെയിലായിപ്പോയി. അപ്പൊ രണ്ടാമത് സൗണ്ട് പ്രൂഫ് ചെയ്യാൻ വേണ്ടി ഇതിനെ കുറിച്ച് ഞാൻ പഠിക്കാനിടയിൽ പല സ്ഥലങ്ങളിലും പല കൊട്ടേഷനും കോൺട്രാക്ടേഴ്സിനൊക്കെ വിളിച്ചു. അപ്പൊ അവര് അതിൽ ഒരു കോൺട്രാക്ടർ വീഗാലാൻഡ് ഞാനാണ് സൗണ്ട് പ്രൂഫ് ചെയ്തത്, അതിന്റെ ജനറേറ്റർ ഹോൾ അത് കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ ആ ജനറേറ്റർ ഹോൾ കാണാൻ വേണ്ടി പോയി. കാരണം ഈ ആഗ്രഹങ്ങളൊക്കെ ശമിച്ചുപോയി, ലോകം ആസ്വദിക്കുന്നതൊക്കെ അകത്ത് ശമിച്ചുപോയി, കെട്ടുപോയി, കർത്താവ് കെടുത്തി കളഞ്ഞു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇതാ ഈ മല ഒന്ന് കാണാൻ വേണ്ടി പോകാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ അതിന്റെ കുറച്ചു ദിവസം മുമ്പ് വലിയ ഫ്ലഡ്, മഴ പെയ്ത് ഇതാ അവിടുത്തെ ടാർ റോഡൊക്കെ ഒലിച്ചു. ടാർ റോഡ്, പലയിടത്തും റോഡില്ല, മണ്ണിലൂടെ, കുഴമണ്ണിലൂടെയൊക്കെയാ പോകുന്നത്. അപ്പൊ ഈ യാത്രയിൽ വൈഫും കുഞ്ഞും കൂടെ വന്നു. ഉടനെ തന്നെ ഒരു ചോദ്യം വന്നു, ഇതാ ഇവിടെ നമുക്ക് പോണോ, മുകളിലേക്ക് പോണോ? വളരെ കഷ്ടമാണല്ലോ, വണ്ടി അങ്ങോട്ട് മാറി ഇങ്ങനെ പോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു, പോണോ? കാരണം ഇനിയിപ്പോ നമ്മൾ അതിന് മുകളിൽ ചെന്ന് അങ്ങനെ ഇടയിലേക്ക് പെട്ടുപോയാൽ ഇടയ്ക്കച്ച റോഡില്ല, ബുൾഡോസർ ഇതാ ചില മണ്ണൊക്കെ കോരി എടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോണോ, പോണോ? അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ചില വിഷയങ്ങൾ നമ്മളുടെ ഈ ആത്മീക യാത്രയിലും കാണും. അനേകർ ഇതിൽ നിന്ന് പിന്മാറിപ്പോ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു പലരും ഇതിൽ നിന്ന് പിന്മാറിപ്പോ. പേടിച്ചിട്ട് പിന്മാറിപ്പോകും. പേടിയുള്ളവർക്കൊന്നും ഇതിലെ യാതൊരു സ്ഥാനവുമില്ല. ഭീരുക്കൾ പുറത്ത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഭീരുക്കൾ പുറത്ത്. ഇവിടെ ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാകും. ഇവിടുന്നുകൂടെ പറയുന്ന അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഇങ്ങനെ പോകും, അങ്ങോട്ടും പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അപ്പൊ ഈ നാളുകളിൽ മനസ്സുറപ്പിക്കണം. നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ചിന്തകൾ, വലിച്ചു കൊണ്ടുപോകുന്ന ലോകം, ഇതാ നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മളുടെ ഉള്ളിലെ ആത്മീക ചിന്തകളോട് പോരാടുന്ന ജഡത്തിന്റെ ചിന്തകൾ. ഇതൊരു പോരാട്ടമാണ് ഈ യാത്ര, ഇതൊരു പോരാട്ടമാ. ഇവിടെയൊക്കെ ജയിക്കണമെങ്കിൽ വിശ്വാസ നായകന് പൂർത്തി വന്ന യേശുവേ നാം നോക്കുക. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വാതിലാവുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. കടക്കണം, കടക്കണം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, കടക്കണമെന്ന് പറഞ്ഞേ. ആ ഇപ്പൊ ഞാൻ നന്നായി ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ എന്തിനാ വിളിച്ചാന്ന് ചിലര് ചോദിക്കുന്നു. ഞാൻ അറിയാതെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. നീ എന്തിനിപ്പ എന്നെ വിളിച്ചേ? അപ്പൊ പറ, കടക്കണം. പാടിയ പോരാ, കടക്കണം. ഇവിടെ ശ്രദ്ധിച്ചേ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഇപ്പൊ രക്ഷപ്പെടണോ വേണ്ടയോ? രക്ഷപ്പെടണോ വേണ്ട? രക്ഷപ്പെടണമെങ്കിൽ കടക്കണം. കടക്കണമെങ്കിലോ, കർത്താവ് പറഞ്ഞു, അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യം കടക്കണം. അപ്പൊ തയ്യാറാണോ? ഇതൊക്കെ ബൈബിള് പറയുന്നതാ. ഇനി നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ കഷ്ടം? പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ ചിന്തിക്കുന്ന ഈ ശരീരത്തിലെ കഷ്ടമാണ്. ആദ്യം ശരീരത്തിന്റെ കഷ്ടമൊന്നുമല്ല, ആദ്യം നമ്മുടെ ഉൾത്തളത്തിൽ. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദി ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ്. നമ്മുടെ ഹൃദയത്തിന്റെ ബലഹീനത, ഹൃദയത്തിന്റെ രോഗം, ഹൃദയത്തിന്റെ മരണം എന്തൊക്കെയാണ്? ഹൃദയത്തിന്റെ ക്ഷീണം, ബലഹീനത എന്ന് പറഞ്ഞു നമുക്ക് പറയാമല്ലേ. ഓ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ ബ്രദറെ. അതെ ബ്രദറെ, ഞാന് ഇന്ന് ഒരു 5 കിലോമീറ്റർ നടക്കേണ്ടി വന്നു. ബസ് ഉണ്ടായിരുന്നില്ല, ബസ് പെട്ടെന്നായിരുന്നു സ്ട്രൈക്ക്. അങ്ങനെ പിന്നെ 5 കിലോമീറ്റർ നടന്നു. ഒരിക്കലും ചെറു സമയത്ത് ഞാൻ സെന്റ് ആൻഡ്രൂസ് സ്കൂളിലൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ പഠിച്ചിരുന്ന സമയത്ത് ഒരു ബന്ധു വന്നു. അങ്ങോട്ടേക്ക് ആയപ്പോ കുഴപ്പമില്ല, എന്തോ പ്രശ്നം വന്നൊരു ബന്ധു വന്നു. പിന്നെ തിരിച്ചു ബസ്സില്ല. പിന്നെ അവിടെ നിന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു 10 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു വീട്ടിലേക്ക്. ചമ്പക്കര എന്ന സ്ഥലത്താണ് താമസിച്ചത്. 10 കിലോമീറ്റർ നടന്നു. നടന്ന് വീട്ടിലെത്തിയപ്പോ ക്ഷീണിച്ചു. ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ അതുകൊണ്ട് ശരീരം ക്ഷീണിച്ചു. ഇതേപോലെ നമ്മുടെ ഇൻവിസിബിൾ ഹാർട്ട്, വിസിബിൾ ഹാർട്ട് അല്ല, ഇൻവിസിബിൾ ഹാർട്ട്. നമ്മൾ 3 തലമൊക്കെ പഠിച്ചല്ലോ, അതുകൊണ്ട് ആദ്യത്തെ കേട്ടു വന്നാൽ ഇത് മനസ്സിലാവും. ശ്രദ്ധിച്ചേ, ആ ഇൻവിസിബിൾ ഹാർട്ട് ക്ഷീണിക്കും. പിന്നെ മറ്റുള്ളവര് ഇൻവിസിബിൾ ഹാർട്ട് രോഗിയാണ്, ഇൻവിസിബിൾ ഹാർട്ട് മരിക്കും. ഈ സമയമാണ് നമ്മൾ സ്പിരിച്വലി കഷ്ടത അനുഭവിക്കുന്നത്. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് പിന്നെ ശരീരത്തിലെ കഷ്ടത നൽകുന്നത്. അപ്പോ ആ ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ സന്ദേശത്തെ നമ്മൾ ചിന്തിച്ചല്ലോ, ഇതാ 2 ഹൃദയത്തെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ. ഇതാ പഴയ മനുഷ്യന്റെ ഡിഡിഹ, ഡിസൊബീഡിയന്റ് ആൻഡ് ഡിസീറ്റ്ഫുൾ ഹാർട്ട്, അനുസരണം കേട്ടതും ചതിക്കുന്നതുമായ ഹൃദയം. ഇതാ പുതിയ സൃഷ്ടിയിലെ ദൈവാനുരൂപമായ ഹൃദയം, ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ട ഹൃദയം. നമ്മളോട് കർത്താവിന്റെ വചനം എഫേസ്യലേഖനം 4:22 മുതൽ വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, ഇപ്പോഴത്തെ അല്ല, മുമ്പിലത്തെ. ചിലര് പറയുന്നത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനി അതിന് പാടില്ല കേട്ടോ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, ഉപേക്ഷിക്കണം. ആ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡെത്ത്, മരണമാണ്. ഡെത്ത് എന്ന് വെച്ചാൽ സെപ്പറേഷനാണ്. അവനെ ഉപേക്ഷിക്കുക, അവനെ ഉപേക്ഷിച്ച് ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രോസസ്, കഷ്ടങ്ങളിലൂടെയുള്ള പ്രോസസ്, ഇതാണ് പറഞ്ഞത്. അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. ഈ പ്രോസസ്സ് കഷ്ടങ്ങളിലൂടെ നടക്കുന്നതാണ്. ഇതുകൊണ്ടാണ് കർത്താവ് യേശു മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ, ലൂക്കോസ് 13:13 പറയുന്നുണ്ട്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. ഹല്ലേലൂയ. അപ്പോ ഇവിടെയൊക്കെ ഒരു പ്രാക്ടിക്കൽ തലം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോ ഇതുമായുള്ള ബന്ധത്തിലുള്ള പോരാട്ടങ്ങൾ കഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. That's all are the part of the heavenly curriculum. സ്വർഗീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗങ്ങളാണത്. പ്രാക്ടിക്കൽ, നമ്മുടെ സ്കൂളില് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പ്രാക്ടിക്കൽസ് ഉണ്ട് അല്ലെ, തിയറി മാത്രമല്ല പ്രാക്ടിക്കൽസ് ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ഈ ജീവിതത്തിലും ഇതേ കരിക്കുലം ഉണ്ട്. അപ്പോ ഇപ്പൊ നമ്മള് കാണാത്ത തലത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഹൃദയത്തിന്റെ ക്ഷീണം, ഹൃദയത്തിന്റെ രോഗം, ഹൃദയത്തിന്റെ മരണം. അപ്പോ ഈ കഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ വക കാര്യങ്ങളിലൂടെ നാം കടന്നു പോയിട്ടതായിട്ട് വരും. അപ്പോ ഈ ഈ ട്രാൻസിഷനിൽ കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കി നമ്മുടെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഇതിലൊന്ന് കാണിച്ചു തന്നിട്ടെ. ഓ ഫാദർ ഐ ലവ്. നമ്മുടെ സോള് ഇന്ന് പഴയ ആ പഴയ നിങ്ങളുടെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, നമ്മളെന്ന് പറയുന്നത് ദേഹിയാണേ, ദേഹിയ, നിങ്ങളുടെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോകളോ വഷളായി പോയ ആ മനുഷ്യനെ ഉപേക്ഷിക്കണം. ഇനി ഈ സോള്, ഈ നീല കളറിൽ കാണുന്നതാണ് സോള്, ഈ സോള് ഇവിടുന്ന് മാറിയിട്ട് പുതിയ ഹൃദയത്തിലേക്ക് കയറണം. ആ പുതിയ ഹൃദയത്തെ ധരിക്കണം. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാ ആ പുതിയ ഹൃദയത്തിലേക്ക് സോൾ ട്രാൻസ്ഫർ ആയി. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പ്രോസസ്സ് കഷ്ടങ്ങളിലൂടെയുള്ള പ്രോസസ്സാണ്, കഷ്ടങ്ങളിലൂടെയുള്ള പ്രോസസ്. ഇതുകൊണ്ടാണ് പറയുന്നത് അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കിടക്കണം. അപ്പൊ ഇതിന് തത്തുല്യമായ പ്രാക്ടിക്കൽ തലം ഭൗതിക രംഗത്തിൽ കാണും. അത് ഭൗതിക രംഗത്തിന്റെ കുഴപ്പമല്ല, അതൊരു സെറ്റപ്പാണ്, നമ്മുടെ അപ്പൻ അറേഞ്ച് ചെയ്യുന്ന ഒരു സെറ്റപ്പ്. അതായത് നിങ്ങളുടെ മക്കളെ ആരെങ്കിലും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആക്കണമെന്ന് അപ്പൻ ആഗ്രഹമുണ്ടെങ്കിൽ അപ്പനൊരു സെറ്റപ്പ് അറേഞ്ച് ചെയ്യും. ആ സെറ്റപ്പ് അറേഞ്ച് ചെയ്യണം എന്താ, ഈ വ്യക്തിയെ, ഈ കുഞ്ഞിനെ ഏതെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന, അതില്ലാത്ത കുളയിൽ കൊണ്ട് ചേർക്കത്തില്ല, കാരണം സെറ്റപ്പ് മാറിപ്പോയി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കും. ആ അഡ്മിഷൻ എടുത്തിട്ട് ഈ കുഞ്ഞിനെ 4 വർഷം സഹിക്കാൻ വിടും. എന്ത് ചെയ്യാൻ പറ്റും, ഈ കുഞ്ഞിനെ 4 വർഷം ഉപദ്രവിക്കാൻ വേണ്ടി വിടും. ആ ഉപദ്രവം, ആ കുഞ്ഞിനെ രാത്രിയും പകലും പഠിച്ച് റെക്കോർഡ് എഴുതി ടീച്ചർമാരെ വഴക്കം കേട്ട് ഇതാ അപ്പോൾ തന്നെ പലതും അനുഭവിച്ചിട്ടാണ് പ്രിയ സഹോദരങ്ങളെ അവസാനം ഒരു എഞ്ചിനീയർ ആയിട്ട് മാറും ഇല്ലേ, ഒരു എഞ്ചിനീയർ ആയിട്ട് മാറും. ഇതേപോലെ തന്നെ നമ്മളെ ദൈവപുത്രന്മാരാക്കാൻ സ്വർഗത്തിലെ ദൈവം ചില സിറ്റുവേഷനുകളിൽ നമ്മളുടെ ജീവിതത്തിൽ അപ്പോയിന്റ് ചെയ്യും. അത് നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കത്തില്ല, അപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത, ഇപ്പൊ കൊച്ചിനത് ഇഷ്ടമല്ല, പക്ഷെ കൊച്ചിനെ അതിന് കൊണ്ടേ ആക്കി കഴിഞ്ഞപ്പോ കുഞ്ഞ വല്ലാതെ പറഞ്ഞു, ഈ അപ്പൻ എന്നോട് ഒരു സ്നേഹമില്ല. അപ്പോ കഴിയുമെങ്കിൽ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും ഒന്ന് തരണമേ, തന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും പറയും. അപ്പോ ഇതേപോലെ പലതും നമ്മുടെ ജീവിതത്തിലൊക്കെ പറയും, ഇതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ഇതാ എനിക്കിഷ്ടമുള്ളതല്ലോ ഒക്കെ അവിടെ പറഞ്ഞ് അതിനെ ഫുൾഫിൽ ചെയ്യും. പക്ഷേ പിതാവ് മാറ്റുമോ? കാരണം നീ എന്റെ കരിക്കുലത്തിലായിപ്പോ, ഞാൻ നിന്നെ പഠിപ്പിക്കുക, നിത്യമായി ഇതിലേക്ക് നിലനിൽക്കുക, ഞാൻ നിന്നെ പഠിപ്പിക്കുക. അപ്പോ ആ യാത്രയിൽ ഇങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട്. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. പഴയ മനുഷ്യൻ റെപ്രസെന്റ് ചെയ്യുന്നത് അവന്റെ പഴയ ഹൃദയം, അതിനെ ക്ഷീണിപ്പിക്കണം, അതിനെ രോഗിയാക്കണം, അതിനെ ഉപേക്ഷിക്കണം. ഈ ഒരു ശുശ്രൂഷ ജീവിതത്തിലുണ്ട്. ഇതൊരു ഇൻവിസിബിൾ തലമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇതാ നമ്മൾ കേട്ടോണ്ടിരുന്ന ഹാർട്ട് ആൻഡ് മൈൻഡ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ്, അദൃശ്യമായതാണ്. ഇഷ്ടമനോസ് പറയുന്നത് ഞങ്ങൾ കാണുന്നതിനെയല്ല, കാണാത്തതിനെയാണ് നോക്കി പാർക്കുന്നത്, അദൃശ്യമായതിനെയാണ്. അപ്പൊ അദൃശ്യ മണ്ഡലത്തിൽ എന്തും നടക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ചഞ്ചലപ്പെട്ടു പോകത്തില്ല, നാം ചലിച്ചു പോകത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിളകും. മനസ്സ് ഉറപ്പിച്ചു പോകുന്നു എന്ന് പറയുന്നത് മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് ഇതേ അനുഭവം തന്നെയാണ്. എബ്രായലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ക്രിസ്തുവിന്റെ ഐഹിക ജീവിത കാലത്ത് തന്നെ മരണത്തിൽ രക്ഷിക്കാൻ കഴിയുന്നുള്ള ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയോ അഭയാചനയും കഴിക്കുകയും ഭയഭക്തിയും ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. കണ്ടോ? അപ്പൊ തികഞ്ഞവനെ ആകണമെങ്കിൽ എന്നാ വേണം? പഠിക്കണം. എന്നാ പഠിക്കണം? അനുസരണം പഠിക്കണം. അപ്പോ അനുസരണം പഠിക്കാതെ നാം ആരാധിച്ച് തികഞ്ഞവനാകാൻ നോക്കിയാ അതൊരു ബുദ്ധികേട നടക്കില്ല. ആരാധിക്കണമെങ്കിൽ നല്ലതാ, അനുസരണം പഠിക്കണമെങ്കിൽ അവൻ എഴുതിയിരിക്കുന്നു താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ. അപ്പോ ഒരു പീരീഡിൽ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴാണ് അനുസരണം പഠിച്ചത്. അനുസരണം പഠിച്ചത് ഈ അനുസരണം പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു കേൾക്കുക, നമ്മൾ ബലഹീനരാകും. അനുസരണം പഠിക്കുന്ന സമയത്ത് നമ്മൾ ബലഹീനരാകും. അനുസരണം പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ഷീണിതരാകും, ഉള്ളിൽ ക്ഷീണിതരാകും, ഉള്ളിൽ ക്ഷീണിതരാകും. ഇത് ഹൃദയത്തിന്റെ ക്ഷീണമാണ്. തുടർന്നു പോയാൽ നമ്മൾ ഉള്ളിൽ ഹൃദയത്തിൽ രോഗിയാകും. വീണ്ടും അത് കണ്ടിന്യൂ ചെയ്താൽ നാം ഹൃദയത്തിൽ മരിക്കും, അല്ലെങ്കിൽ ആ ഹൃദയത്തിൽ നാം സെപ്പറേറ്റ് ചെയ്യും. ഈ ഒരു ശുശ്രൂഷ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, അതിന്റെ 3-ാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. ഇത് ഹൃദയത്തിന്റെ ക്ഷീണമാണ്, ശരീരത്തിന്റെ ക്ഷീണമല്ല. ഒരു പ്രായമായി കഴിയുമ്പോൾ ആളുകൾ പറയും, എങ്ങനെയുണ്ട് സിസ്റ്ററെ, എങ്ങനെയുണ്ട് ബ്രദറെ, നല്ല ക്ഷീണമാ ബ്രദറെ, പലപ്പോഴും നല്ല ക്ഷീണമാ. ദാ ഈ യാത്രയിൽ ക്ഷീണമുണ്ട്, ശരീരത്തിന്റെ ക്ഷീണമല്ല, ഹൃദയത്തിന്റെ ക്ഷീണം. ഇവിടെ പറയാണ് നിങ്ങളുടെ പുറത്തല്ല, ശരീരത്തിലല്ല, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് എങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. അപ്പോ ക്ഷീണമുണ്ട്, അപ്പോ അതിൽ നമ്മൾ വീണുപോകരുത്, അതിന് വീണുപോകരുത്, അവിടെ എല്ലാം നിലകൊള്ളണം. കാരണം ആ ക്ഷീണം മുഴുവൻ എന്തിനാണെന്നറിയാമോ? ക്ഷീണം മുഴുവൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ആ സ്വയ ജീവിതത്തിൽ സെപ്പറേറ്റ് ചെയ്യാനാണ്. സ്വയ ജീവിതത്തിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ദൈവിക ജീവിതത്തിലേക്ക്, ദൈവപുത്രന്റെ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. മാനുഷികമായ ജീവിതത്തിൽ സെപ്പറേറ്റ് ചെയ്ത് ദൈവപുത്രന്റെ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഈ യാത്ര. അതായത് പുറത്ത് നമ്മൾ അകത്തേക്ക് കയറ്റണം, ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടുവിൻ. അപ്പൊ ഈ പോരാട്ടത്തിന്റെ ഭാഗമായ ക്ഷീണം ഉണ്ടാവും. ആരെങ്കിലും പോരാടി കഴിഞ്ഞാൽ ക്ഷീണിക്കാതിരിക്കുക. എത്ര ശക്തന്മാരാന്ന് പറഞ്ഞാൽ ഈ റെസ്ലിംഗ് ഗ്രൗണ്ടിലേക്ക് കടന്നു കഴിയുമ്പോൾ ഭയങ്കര മല്ലന്മാരാണ്. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ രണ്ടുപേര് ക്ഷീണിക്കും. ഒരിക്കലും ഞാന് ഒരു ഫൈറ്റ് കണ്ടു. ആ ഫൈറ്റ് ഒരു ലയണും ഒരു ടൈഗറും തമ്മിലാണ്, സിംഹവും പുലിയും തമ്മിലാണ്. ഭയങ്കര ഫൈറ്റ്, രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് അവസാനം രണ്ട് ക്ഷീണിച്ചു, രണ്ട് സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ എത്ര ശക്തന്മാരെന്ന് പറഞ്ഞാലും ഒരു സംഭവത്തിൽ തുടർന്നു പോയാൽ, ഒരു സ്ട്രെസ്സിൽ തുടർന്നു പോയാൽ ക്ഷീണം ഉണ്ടാവും. ഒരു സ്ട്രെസ് അല്പനേരം പിടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇതാ ഇപ്പൊ ഒരു 40 കിലോ ഇതാ കുറച്ചു നേരം ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞാൽ, ഇതാ കുറച്ചു നേരം ഉയർത്തിപ്പിടിക്കാനൊക്കെ പറ്റും, ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ഉയർത്തിപ്പിടിക്കാനൊക്കെ പറ്റുമായിരിക്കാം. പക്ഷേ അതൊരു 1/2 അവർ ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞ, 1 അവർ ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞ, ആ സ്ട്രെസ് കൂടിയാൽ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. ആള് ക്ഷീണിച്ചു പോവും, ആള് താന്നു പോവും, വീണു പോവും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പോ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ, പാപികളാൽ തനിക്ക് നേരിട്ട് എങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോളൂ. അപ്പോ ഇവിടെ ക്ഷീണം ഉണ്ട് എന്നുള്ള കാര്യം നമ്മള് മറക്കരുത്. ഓ ലോർഡ്, ഐ ലവ് യു, വി ഗീവ് യു ഗ്ലോറി. ഇവർ എഴുതിയിട്ടുണ്ട് ഹൃദയത്തിന്റെ ക്ഷീണം, രോഗം, മരണം, ഫേറ്റിക് ഡിസീസ് ആൻഡ് ഡെത്ത് ഓഫ് ഹാർട്ട്.
അപ്പോ ഇതുമായുള്ള ബന്ധത്തില് നമ്മള് ചില വചനങ്ങളെ ഒന്ന് വായിക്കാനായിട്ട് താല്പര്യപ്പെടുക. ഇതാ സദൃശ്യവാക്യം 12-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നു, ഹൃദയം ക്ഷീണിക്കും. ഹൃദയം ക്ഷീണിക്കും, കാരണം ഈ ഹാർട്ട്, നമ്മുടെ സോള് ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് മാറുമ്പോൾ പഴയതിന് ഭയങ്കര ക്ഷീണമുണ്ടാകും. നമ്മുടെ സ്വയം ജീവിതത്തിന് ക്ഷീണമുണ്ടാകും. ഇവിടെ ഡെത്ത് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള മരണമല്ല, ഡെത്ത് സപ്രേഷനാണ്, പഴയതിൽ നിന്നുള്ള സപ്രേഷൻ. അപ്പോ അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്കുള്ള സപ്രേഷൻ. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും, സദൃശ്യവാക്യം 12-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നു, മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു. മനസ്സ് ഇടിയുന്നു. ഹെവിനെസ് ഇൻ ദ ഹാർട്ട് ഓഫ് എ മാൻ മേക്ക് ഇറ്റ് സ്റ്റൂപ്പ്. മനസ്സ് ഇടിഞ്ഞു പോവുക, ഇടിഞ്ഞു പോ, ഇടിഞ്ഞു കഴിഞ്ഞ, അതായത് പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ നടന്നു, ഒരു സന്ദേശം നിങ്ങൾ കേട്ടു, നിങ്ങളുടെ ഇഷ്ടത്തിന് വിപരീതമായ ചില കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഇഷ്ടത്തിന് വിപരീതമായത് ചില നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് ഹൃദയം ഇടിയും, ഹൃദയം ക്ഷീണിക്കും. ക്ഷീണിക്കാറുണ്ടോ? എപ്പോഴാ ക്ഷീണിക്കുന്നത്? നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഹൃദയം ക്ഷീണിക്കും. അതൊരു സ്ട്രെസ്സാണ്. അങ്ങനെ ക്ഷീണിച്ചു കഴിഞ്ഞാൽ എല്ലാ ഈ യാത്രയിലുണ്ട്, നമുക്കതുണ്ട്, ക്ഷീണിക്കും. പഴയതിനെ ക്ഷീണിപ്പിക്കും, പഴയതിനെ ക്ഷീണിപ്പിക്കും, ആ ക്ഷീണത്തിൽ തുടർത്തി നിർത്തും. എന്തിനാണെന്നറിയാമോ? അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ, അതിനെ മരണം സംഭവിക്കാൻ. എന്തിനാ? പുതിയതിനെ അതിലേക്ക് ധരിപ്പിക്കാൻ. അപ്പൊ ഈ ഒരു പ്രോസസ് നമ്മൾ മനസ്സിലാകാതെയാണ് നിലനിൽക്കുന്നതെങ്കിൽ ഇവിടെയൊക്കെ എപ്പോഴും ക്ഷീണിച്ചു ക്ഷീണിച്ചു ക്ഷീണിച്ചു, പ്രയാസം 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 എന്ന് കംപ്ലൈന്റ് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ഇടിച്ചു താഴ്ത്തുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ക്ഷീണമുണ്ട്, ഈ ക്ഷീണമുണ്ട്. ഇത് ഈ യാത്രയെ മനസ്സിലാക്കിക്കൊള്ളുക. ഈ ക്ഷീണം ഉള്ളപ്പോൾ നമുക്ക് പലപ്പോഴും സ്വയം മൂവ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തളർന്നു പോകും. കഴിഞ്ഞ ദിവസം ഞാനൊരു സന്ദേശം കേട്ടു, വളരെ ക്ഷീണിച്ചു, വളരെ ക്ഷീണിച്ചു. ആ ക്ഷീണിച്ച സമയത്ത് എനിക്കൊരു സ്ഥലം വരെ യാത്ര ചെയ്യേണ്ടായിട്ടുള്ളു. ഞാന് ആ സമയത്ത് കാരണം ഈ പ്രോസസ്സിൽ ഇതുണ്ട്. ആ സമയത്ത് എനിക്ക് ഞാന് വളരെ വർഷങ്ങളായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ വീട്ടിലെ ഏവരും ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്റെ കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. വേറെ ആളിന് ഡ്രൈവ് ചെയ്താൽ പറയും ഒന്ന് മാറി ഡ്രൈവ് ചെയ്യേ, പപ്പ ഡ്രൈവ് ചെയ്യട്ടെ. അപ്പോ പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ മോളോട് പറഞ്ഞു, മോള് ഡ്രൈവ് ചെയ്യുക, പപ്പ സൈഡിൽ ഇരിക്കുക, മോള് ഡ്രൈവ് ചെയ്യുക, പപ്പ സൈഡിൽ ഇരിക്കുക. കാരണം ആ സമയത്ത് ഹൃദയം ക്ഷീണിച്ചു പോവുകയാ, കേൾക്കുന്ന സന്ദേശം കേറിട്ട് ഹൃദയം ക്ഷീണിച്ചു പോവുക, മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ ഹൃദയം ക്ഷീണിച്ചു പോവുകയാ. അപ്പൊ ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഉണ്ട്. ഇതൊക്കെ ഇതൊക്കെ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരേഖ കടക്കുന്നതിനൊരു ഭാഗമാണ്. ക്ഷീണിച്ചു കഴിഞ്ഞാൽ ദൈവം അതേ ക്ഷീണത്തിൽ തന്നെ നമ്മളെ കുറച്ചു നേരം നിർത്തും. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തോണം? വീണു പോകാതിരിക്കണമെങ്കിൽ ഇതാ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിക്കുക. അതിന് വീണു പോകുന്നത്, വീണു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് വിരോധം സഹിച്ചവരെ ധ്യാനിച്ചു കൊള്ളണം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഹെവൻലി കരിക്കുലം. ഇത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി ക്ഷീണിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ ക്ഷീണം വരുന്നേ? ക്ഷീണം വരുന്നു വെച്ചാൽ നമ്മളുടെ ഹൃദയത്തിലെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ പെട്ട കാര്യമെല്ലാം നടന്നു, അപ്പോ ക്ഷീണം വരും. ഇതാ നമ്മൾ വീണ്ടും സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും, സദൃശ്യവാക്യങ്ങൾ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഈ പറഞ്ഞ വചനത്തെ ഉറപ്പിക്കുന്നു. അവിടെ പറയുന്ന ഒരു കാര്യം, ക്ഷീണം തുടർന്ന് അത് ഹൃദയത്തെ രോഗിയാക്കി മാറ്റി, സിക്കാക്കി മാറ്റി. സദൃശ്യവാക്യം 13:12.
ആശാ വിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ.
പ്രൈസ് ഗോഡ്. ആശാവിളംബനം, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം സാധിക്കാതെ പോകുന്നത് ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. അകം ക്ഷീണിക്കുമ്പോൾ ശരീരം ഓട്ടോമാറ്റിക് ക്ഷീണിക്കോട്ടോ, ശ്രദ്ധിച്ചേ. ആശാവിളംബന ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. അപ്പൊ ഹൃദയത്തിന് ക്ഷീണമുണ്ട്, ഹൃദയത്തിന് ക്ഷീണമുണ്ട്. നേരത്തെ കേട്ടോ, ആ ഹൃദയത്തിന്, ഹൃദയം ഇടിഞ്ഞു പോകുന്നു. യഥാർത്ഥത്തിൽ അതാണ് ഹൃദയത്തിന്റെ ക്ഷീണം, ഇടിഞ്ഞു പോകുന്നു. ഇവിടെ ക്ഷീണമെന്നല്ല യഥാർത്ഥത്തിൽ അർത്ഥം, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇംഗ്ലീഷ് എഴുതിയിരിക്കുകയാണ്, ഇറ്റ് മേക്ക് ദ ഹാർട്ട് സിക്ക്, ഹൃദയത്തെ രോഗിയാക്കുന്നു എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഹോപ്പ് ഡിഫേർഡ് മേക്ക് ദ ഹാർട്ട് സിക്ക്, ദി ഹാർട്ട് സിക്ക്, ഹൃദയത്തെ രോഗിയാക്കി മാറ്റുന്നു. അപ്പോ ആദ്യം നമ്മൾ കേട്ട വചനം ഹൃദയത്തെ ഇടിച്ചു കളയുന്നു, അതിനെ ക്ഷീണിപ്പിച്ചു കളയുന്നു. ഇവിടെ കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം, നമ്മൾ സ്വയം ആഗ്രഹിക്കുന്ന കാര്യം നടന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറയാമോ, നമ്മൾ ഹൃദയത്തിൽ രോഗിയാണ്. ഇടിഞ്ഞു പോവുക മാത്രമല്ല, ക്ഷീണിക്കുക മാത്രമല്ല, രോഗിയാണ്, രോഗിയാണ്. ഈ സമയത്ത് ഇത് കണ്ടിന്യൂസ് ചെയ്യ നമ്മുടെ ജീവിതത്തിൽ തുടരുന്ന സമയത്ത് ഇത് രോഗിയാവ മാത്രമല്ല, തുടർന്ന് ആ ഹൃദയത്തിന്റെ മരണം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം ഇഷ്ടത്തെ നമ്മൾ വേണ്ടെന്ന് വെക്കുക മാത്രമല്ല, തുടർന്ന് നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായ കാര്യത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഒരു മരണം നമ്മുടെ ഇത് സംഭവിച്ചു. കാരണം നമ്മുടെ ഇഷ്ടം നമ്മളിത് സെപ്പറേറ്റ് ചെയ്യും, മറ്റൊരാളുടെ ഇഷ്ടം നമ്മളിലേക്ക് കടന്നു വന്നു. അതുപോലെ നമ്മുടെ സ്വന്തം ഇഷ്ടം, ആ പഴയ ഹൃദയത്തിലുള്ള ആ ഇഷ്ടങ്ങൾ മുഴുവൻ അതിനെ ക്ഷീണിപ്പിച്ചു, അതിനെ രോഗിയാക്കി തളർത്തി, തുടർന്നും അതിൽ നിന്നപ്പോ അത് മരിച്ചു. ഇതാ എങ്ങനെ പുതിയ ഇഷ്ടം അവിടെ വന്ന് സ്ഥാപിക്കുന്നു. അതായത് പുതിയ പഴയ ഹൃദയത്തെ മാറ്റി പുതിയ ഹൃദയം അവിടെ വന്നു, സ്വന്തം ഇഷ്ടത്തെ മാറ്റി ദൈവ ഇഷ്ടത്തെ അവിടെ കൊണ്ടുവന്നു. ഈ സമയം ഇതാ നമ്മളൊരു കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഇതുകൊണ്ടാണ് പറയുന്നത് അനേക കഷ്ടങ്ങളിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. അത് പുറമേയുള്ളത് ആയിട്ട് മാത്രം ലിമിറ്റ് ചെയ്യരുത്. അകമേ വരുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ് പുറമേ ഉള്ളത്. അകമേ ഉള്ളത് ഫൗണ്ടേഷൻ ആണെങ്കിൽ പുറമേയുള്ള കഷ്ടങ്ങൾ അതിന്റെ സൂപ്പർ സ്ട്രക്ചറാണ്, അതിന്റെ മുകളിൽ പണിയുന്ന പണിയാണ്. അകമേയുള്ളത് ഇൻവിസിബിൾ ഫൗണ്ടേഷൻ ആണ്. കർത്താവ് യേശു ഗെത്സെമനയിൽ അനുഭവിച്ചത് അകമേയുള്ള ആ തന്റേതായ സോളിന്റെ ക്ഷീണവും രോഗവും മരണവുമാണ്. എന്നാൽ അത് ഫൗണ്ടേഷൻ ആയതുകൊണ്ടാണ് കർത്താവിന് ഗാഗുൽത്തായിൽ ശാരീരികമായ കഷ്ടവും മരണവും ഏറ്റെടുക്കുവാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ കഴിയത്തില്ല. അപ്പോ ഈ കഷ്ടത്തിന് തന്നെ രണ്ടു ലെവൽ ഉണ്ട്. ഒന്ന് ഫൗണ്ടേഷൻ, അതാണ് അദൃശ്യമായത്. പിന്നെ അതിന് മുകളിലുള്ള പണി, സൂപ്പർ സ്ട്രക്ചർ, അതാണ് ഭൗതികമായത്. അപ്പൊ ഈ അന്ത്യകാലത്തെ ഫേസ് ചെയ്യുവാൻ അല്ലെങ്കിൽ ആത്മീയ വളർച്ചയിലേക്ക് മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ഒരു തലം മനസ്സിലാക്കണം. ക്രിസ്തു ദൈവത്തിന്റെ വചനം ഫിലിപ്പിയർ 1:29 പറയുന്ന ഒരു കാര്യം, ക്രിസ്തു യേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടസഹിക്കുവാനുള്ള വരം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവാസ്യം ഒന്ന് വായിച്ചട്ടെ. ഫിലിപ്പിയർ 1:29.
ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു.
ആ അവിടെ പറയുന്ന ഒരു കാര്യം, ഇന്ന് പലർക്കും അതിന്റെ പകുതി മാത്രം മതി കേട്ടോ. ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം മതി. വിശ്വസിക്കും ബ്രദറെ, വിശ്വസിക്കും. വിശ്വാസം ആവശ്യം.
പക്ഷെ അവിടെ പറയുന്നു വിശ്വസിക്കാൻ മാത്രമല്ല, എന്തിനാ അങ്ങനെ ബൈബിള് പറഞ്ഞേ? കാരണം തുടർന്ന് ക്രിസ്തുവിലേക്ക് ചേരണമെങ്കിൽ അടുത്ത പാട്ടും കൂടി വേണം. ക്രിസ്തുവിന് വേണ്ടി കഷ്ട സഹിക്കുവാനുള്ള വാര്യം കൂടി നൽകിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഗിഫ്റ്റഡ് ആണ് ഓൾറെഡി, ആ പാക്കേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മുടെ സോള് പഴയ ഹൃദയത്തെ ഉപേക്ഷിച്ച് മരണം സംഭവിച്ച് പുതിയതിലേക്ക് കയറുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അല്ലാണ്ട് വെറും പാട്ടുകളിൽ മാത്രം ഒതുക്കിയല്ല വേണ്ടത്, പാട്ടുകളിൽ മാത്രം ഒതുക്കിയല്ല. ഇന്ന് പലരുടെയും ചിന്ത എന്ന് പറയുന്നത് ദാ വിശ്വസിച്ചില്ലേ ബ്രദറെ, വിശ്വസിച്ചില്ലേ? ആ വിശ്വസിച്ചു ബ്രദറെ. പക്ഷേ ആ വിശ്വാസം എന്ന് പറയുന്നത് അനുസരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അല്ലാത്ത വിശ്വാസമൊക്കെ വെറും വെറും പുറം വാക്ക് മാത്രമാണ്. സുവിശേഷം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ പല ചിന്തിക്കുന്നത് ഏത് കൈശ്വര കർത്താവായി സ്വീകരിച്ചു, പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, അങ്ങ് എത്തിക്കഴിഞ്ഞു. ഇല്ലേ ഇല്ലേ ഇല്ല. ആ സുവിശേഷം നമ്മൾ അനുസരിക്കുമ്പോഴാണ് അത് വിശ്വസിച്ചു എന്ന് ഉറപ്പാകുന്നത്. ഒന്ന് പത്രോസ് 4:17 അതിന് 17 വാക്യം വായിച്ചു.
ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും?
ഇങ്ങനെയാണോ? ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം വിശ്വസിക്കാത്തവരുടെ അവസാനം എന്താകുന്നാണോ? അല്ല, ദൈവത്തിന്റെ സുവിശേഷം യഥാർത്ഥം വിശ്വസിച്ചാൽ അത് നമ്മൾ അനുസരിക്കും. അനുസരണമില്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത് അത് ആത്മാവില്ലാത്ത ശരീരം പോലെ. അപ്പൊ സുവിശേഷം അനുസരിക്കാനുള്ളതാണ്, വിശ്വസിക്കുക അനുസരിക്കും. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? സുവിശേഷം അനുസരിക്കാനുള്ളതാണ്, അനുസരിക്കാൻ. അപ്പോ എന്ത് ഭാഗമാണ് നമ്മൾ അനുസരിക്കുന്നത്? യേശു വിശ്വസിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ വിശ്വസിച്ചെങ്കിൽ ഇനി തുടർന്ന് ആ യേശുവിനെ കർത്താവായിട്ടല്ലേ പറഞ്ഞ, തലയായിട്ടല്ലേ പറഞ്ഞ, ഇനി കുഞ്ഞേ നീ നിനക്കായി ജീവിക്കരുത്, തലയ്ക്ക് വേണ്ടി ജീവിച്ചോളണം അവയവമേ. ഇത് തന്നെയാണ് അനുസരണം. അങ്ങനെ സ്വന്തം ഇഷ്ടത്തെ അവയവത്തിന്റെ ഇഷ്ടത്തെ തെരിച്ച തലയ്ക്ക് തലയുടെ ഇഷ്ടത്തിലേക്ക് കടന്നു വരുമ്പോ അതൊരു സഹനമാണ്, സഹനം. അത് ഹൃദയത്തെ ക്ഷീണിപ്പിക്കും, അത് ഹൃദയത്തെ രോഗിയാക്കും, അത് ഹൃദയത്തെ സെപ്പറേറ്റ് ചെയ്യും. ഹൃദയ മരണം സംഭവിക്കും, പുതിയ ഹൃദയത്തിലേക്ക് ആ സോൾ പ്രവേശിക്കും. ഇറ്റ്സ് എ ഡേ ബൈ ഡേ പ്രോസസ്. ഓരോ ഭാഗങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കണം. ഇതാ യേശു ക്രിസ്തു ഇതിന് നല്ലൊരു എക്സാമ്പിൾ. നമ്മൾ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ഹൃദയം കൊണ്ട് തെറ്റിപ്പോകരുത്. ഇതാ യോഹന്നാൻ സുവിശേഷം 14:10 നിങ്ങളുടെ ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈവൻ ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങൾ എന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ ക്ഷീണിച്ചു പോകുന്നു, ഞാൻ തളർന്നു പോകുന്നു, ഞാൻ ഹൃദയത്തെ രോഗിയാകുന്നു. പക്ഷെ ഇതിന്റെ ഉദ്ദേശം മനസ്സിലാക്കുക, എന്നെ നിങ്ങളെ തളർത്തിക്കളയാനല്ല. ഈ അവസരത്തിൽ നാം ആരെ നോക്കിപ്പോരണം? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടിക്കാതിരിക്കുക. അതിനർത്ഥം നിങ്ങൾ വീണ് പോകാതിരിക്കാൻ വേണ്ട, അയ്യോ ഈ പരിപാടി വേണ്ട എന്ന് ചിന്തിക്കാൻ. യോബിന്റെ ഭാര്യ പറഞ്ഞതുപോലെ ഇതാ ഈ വിശ്വാസ കച്ചത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ദൈവത്തെ ജപിക്ക് എന്ന് പറഞ്ഞതുപോലെ സംഭവിക്കാതിരിപ്പാൻ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. പാപികളാ തനിക്ക് വിരോധ സഹിച്ചവനെ ആ യേശുവിനെ ധ്യാനിച്ചുകൊള്ളു, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകും. ഇതുകൊണ്ടാണ് യോഹന്നാൻ 14:1 പറയുന്നത്
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ.
അപ്പൊ പ്രിയ സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇങ്ങനെ ഹൃദയം കലങ്ങുന്ന അവസ്ഥകൾ ജീവിതത്തിൽ വരും. കാരണം ഈ അകത്ത് കയറുന്ന പ്രോസസ് എന്ന് പറയുന്നത് അനേക കഷ്ടങ്ങളിലൂടെയാണ് അകത്ത് കിടക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഈ പറയുന്നത്, നമ്മുടെ ആർക്ക് ഇഷ്ടപ്പെടത്തില്ല? നമ്മുടെ പഴയ ഹൃദയത്തിന്, നമ്മുടെ അംബീഷന്, നമ്മുടെ സ്വയത്തിന് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു തരികയാണ്, മകനെ മോളെ നിനക്ക് ഇഷ്ടപ്പെടാത്തതാണിത്, നിന്റെ ഹൃദയം കലങ്ങുന്നതാണിത്. പക്ഷെ ഹൃദയം കലങ്ങുന്ന സമയത്ത് നീ എന്ത് ചെയ്യരുത്? ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിനും വിശ്വസിക്കുക. അപ്പൊ എന്ത് പറ്റും? നിന്റെ ഹൃദയം കലങ്ങുന്നതിനെ അത് പിടിച്ചു നിർത്തും. ആ മനേകം, ആ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ അത് പിടിച്ചു നിർത്തും. ഈ സമയത്തൊക്കെ നീ മനസ്സിലാക്കണം, ഇസ് എ പാർട്ട് ഓഫ് മൈ കരിക്കുലം, എന്റെ സ്വർഗീയ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. രാത്രിയിൽ ചില രാത്രികളിലൊക്കെ ഉറക്കം ഒളിച്ച് ഞാൻ ചിന്തിക്കുന്നു, ഏതോ ബി എസ് സി ബോട്ടണിയോ ഏതോ ഒരു സബ്ജക്ട് അല്ലായിരിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ വരയ്ക്കുവാനുണ്ടായിരുന്നു. സോറി, അല്ല, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച സമയത്ത് ബയോളജിയിൽ ധാരാളം വരയ്ക്കാനുണ്ടായിരുന്നു. അതായത് സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, ഇതൊക്കെ ധാരാളം വരയ്ക്കാൻ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെ രാത്രി മുഴുവൻ ഇരുന്ന് ഇത് മുഴുവൻ വരയ്ക്കും. എന്നീ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നേ, ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇതിലൂടെ കടന്നു പോയാൽ പറ്റൂ. ആ കരിക്കുലത്തിൽ നമ്മൾ ജയിക്കണമെങ്കിൽ ഇതിലൂടെ കടന്നു പോയാൽ പറ്റൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതേപോലെ നമുക്ക് വെച്ചിരിക്കുന്ന കരിക്കുലത്തിൽ എന്നാ ഉണ്ട്, പാക്കേജിൽ എന്നാ ഉണ്ട്. ആ പാക്കേജിൽ നമുക്ക് കാണാം, ഇതാ നിങ്ങളൊരു എഞ്ചിനീയറിംഗിന് പോയി കഴിഞ്ഞാൽ ആ എഞ്ചിനീയറിംഗിന്റെ ചില എഞ്ചിനീയറിംഗിന്റെ ഇതാണ് മെക്കട്രോണിക്സ് ആൻഡ് റോബോട്ടിക്സ്. മെക്കട്രോണിക്സ് ആൻഡ് റോബോട്ടിക്സ്, അതിൽ മെക്കട്രോണിക്സ് മാത്രമല്ല റോബോട്ടിക്സും ഉണ്ട്. ഇതേപോലെ തന്നെ ക്രിസ്തുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിക്കാതെ വരെ കൂടി ഒരുമിച്ചുണ്ട്, രണ്ടും കൂടി ഉണ്ട്. എന്റെ മക്കളെ എന്താ എടുത്തത്? ഒന്ന് മാത്രം എടുത്തോളോ, അങ്ങനെയുള്ള സുവിശേഷം മാത്രം നിങ്ങൾ കേൾക്കുന്നുള്ളോ, അങ്ങനെയൊക്കെ നിങ്ങൾ ജയിക്കില്ല. കാരണം അതിൽ ആ വ്യക്തി ഇതാ മെക്കട്രോണിക്സ് പഠിച്ചു, റോബോട്ടിക്സിന്റെ എക്സാം ഒന്നും എഴുതിയില്ല, ഒരിക്കലും എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. ഇതേപോലെ തന്നെ ക്രിസ്ത്യൻ വിശ്വസിക്കുക മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള മറുപടി കിട്ടി. കാരണം ഈ കഷ്ടം സഹിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഇസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ്. ആ പഴയ ഹൃദയത്തിൽ നിന്ന് സോളിനെ പുതിയ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ പഴയ ഹൃദയത്തെ എന്ത് ചെയ്യണം? ക്ഷീണിപ്പിക്കണം, അതിനെ തളർത്തണം, അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഇതുകൊണ്ടാണ് ഹൃദയത്തിന്റെ ക്ഷീണം, അതിന്റെ രോഗം, അതിന്റെ സെപ്പറേഷൻ. പുതിയതിലേക്ക് വരണം, സ്വയം ഇഷ്ടത്തിൽ നിന്ന്, സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് ദൈവ ഇഷ്ടത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതൊരു പ്രോസസ്സാണ്, കഷ്ടങ്ങളിലൂടെയുള്ള ഒരു പ്രോസസ്സാണ്. ഒന്ന് പത്രോസ് 4:4 അതിന്റെ 1-2 വാക്യങ്ങളിൽ ഈ പ്രോസസ്സിനെ കുറിച്ച് കാണാം. ആ ജീവനത്തിലാണ് 1 യോഹന്നാൻ 3:9 പറയുന്നത് പോലെ, പ്രിയ സഹോദരങ്ങളെ, പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യനിലേക്ക് നമ്മൾ വളർന്നു കയറുന്നു. പുതിയ ഹൃദയത്തിലേക്ക് വരുമ്പോൾ വായിച്ചേ 1 പത്രോസ് 4:1-2
ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ.
അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നതാണോ ഇത്? നമുക്ക് അനുസരിക്കാൻ പറ്റുമോ? നമ്മൾ അനുസരണമുള്ള മക്കളാണോ അനുസരണം കെട്ട മക്കളാണോ? ഈ ഭാവം ആയുധമായി ധരിക്കാൻ പറ്റുമോ? കഷ്ടമല്ല ആയുധം, കഷ്ടം സഹിക്കാനുള്ള മനോഭാവമാണ് ആയുധം. ധരിക്കാൻ പറ്റുമോ? ഞാൻ 3 പാട്ട് മാത്രം പാടാം ബ്രദറെ, അതല്ല ഇവിടെ പറയുന്നത്. ക്രിസ്തുവാണ് മാതൃക, ക്രിസ്തുവാണ് ജനത്തിൽ കഷ്ടം അനുഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ അതേ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. എന്നിട്ട് ആ ആയുധത്തിന് അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിനെ വിശ്വസിക്കുക മാത്രമല്ല കഷ്ടം സഹിക്കാനുള്ള അവരോട് കിട്ടിയിരിക്കുന്നു. അപ്പൊ ആ കഷ്ടം സഹിക്കുമ്പോ എന്തോ ഗുണം ഉണ്ടാകുന്നത്? താഴേക്ക് വായിച്ചേ.
ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു.
കണ്ടോ സംഭവം ഒക്കെ മാറിയില്ലേ ഇതിലൂടെ കടന്നു പോയപ്പോ? ഇതിലൂടെ കടന്നു പലരും പറയുന്നു, ബ്രദറെ ഇത്രയും ഞാൻ കേട്ടിട്ട്, ഇത്രയൊക്കെ ഞാൻ ബൈബിള് പഠിച്ചിട്ട് എനിക്ക് ഇതിലേക്ക് വരാൻ പറ്റുന്നില്ല. എന്റെ കുഞ്ഞെ, നീ ഈ പ്രോസസ്സിലൂടെ പോകുന്നില്ല. ഇതാ വിഷയം, നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നീ ഈ പ്രോസസ്സിലൂടെ പോകുന്നില്ല. കുഞ്ഞെ, മകനെ, മകളെ, നീ എത്ര കാലം ഇതേപോലെ തുടർന്നാലും നിന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വരില്ല. പക്ഷെ ഈ ഒരു പ്രോസസ്സിലൂടെ പോ കുഞ്ഞെ, ദൈവം നിന്നെ ആള് മാറ്റിക്കളയും, ആളെ മാറ്റിക്കളയും. അവിടെ എഴുതിയിരിക്കുക, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. കാരണം മനുഷ്യത്തിനെ അവന് മനുഷ്യത്തിനെ ക്ഷീണിപ്പിച്ചു, മനുഷ്യത്തെ രോഗിയാക്കി, മനുഷ്യത്തുള്ള ഹൃദയം അവനെ അവനിൽ നിന്ന് ഒഴിവാക്കി, ദൈവം ഒഴിവാക്കി. അതിലൂടെ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക്, ആ പുതിയ ഹൃദയത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. പാപം മുഴുവൻ, പാപ സ്വഭാവം മുഴുവൻ എവിടെ കിടക്കുന്നേ? ഈ പഴയ ഹൃദയത്തിലെ കിടക്കുന്നേ, ഈ പഴയ ഹൃദയത്തിലെ കിടക്കുന്നേ. അതിനെ അങ്ങ് ഒഴിവാക്കിയപ്പോ ഇതാ ആ വ്യക്തി പാപവും വിട്ടൊഴിഞ്ഞു, ആ വ്യക്തി പാപവും വിട്ടൊഴിഞ്ഞു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ കഷ്ടങ്ങളിലൂടെ അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാവും എന്ന് പറയുമ്പോൾ പലർക്കും അത് മനസ്സിലാവുന്നു. എന്നാ കഷ്ടം? കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു ദൈവദാസനെ കണ്ടു. ആ ദൈവദാസനെ കണ്ടപ്പോ നമ്മുടെ രണ്ടാമത്തെ പുസ്തകമാണ് അദ്ദേഹം കണ്ടത്. വേറൊരു ദൈവദാസനോട് കൂട്ടത്തിൽ നിന്ന് കണ്ടത് രണ്ടാമത്തെ പുസ്തകം ജയിക്കാനായി വീണ്ടും ജനിച്ചു. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ കണ്ടപ്പോ അദ്ദേഹം എന്നോട് പറയുക, പാസ്റ്റർ ഇങ്ങനെ വേണം പുസ്തകം. അനേകര് കഷ്ടവും പ്രയാസവും സങ്കടവും ഒക്കെ പറഞ്ഞ പുറത്തേക്ക് കിടക്കുക. ഇങ്ങനെ വേണം ബ്രദറെ പുസ്തകം എഴുതാൻ. ജയിക്കാനായി നമ്മൾ ജനിച്ചു. അതിന്റെ ഉള്ളിലെ കണ്ടന്റ് വരുമ്പോ പുള്ളി ഞെട്ടിപ്പോ. കാരണം അദ്ദേഹം ഒരു പ്രോസ്പെറിറ്റി പ്രീച്ചർ. അതിന്റെ ഉള്ളിലെ കണ്ടന്റിലേക്ക് വരുമ്പോ താൽക്കാലിക ജയമുണ്ട്, നിത്യജയമുണ്ട്. നിത്യജയം കർത്താവ് യേശു കാൽവരി കാണിച്ച നിത്യജയം അതിലേക്ക് കടന്നു വരണമെങ്കിൽ അനേക കഷ്ടങ്ങളിലൂടെ പോയേ പറ്റൂ. പ്രിയ സഹോദരങ്ങളെ, ഭൗതിക തലത്തിൽ മാത്രം നമ്മളെ ജയം പറയുന്ന ആ സുവിശേഷം ഉണ്ടല്ലോ, അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടു. പകരം യേശു കാഴ്ച മാത്രം, ഇവിടെ പറഞ്ഞത് ക്രിസ്തു ജനത്തെ കഷ്ടം സഹിച്ചതുപോലെ അതേ മനോ ആയുധമായി ധരിക്കും. പിന്നെ ആര് ധരിക്കണം? നമ്മൾ ധരിക്കണം. അങ്ങനെയെങ്കിൽ എന്താണ് ഗുണം? ഇവിടെ പറയുന്നു ഇനി അവൻ ഇനി മനുഷ്യ ഇഷ്ടത്തിനല്ല വ്യക്തി ജീവിക്കുന്നത്, ഇനി സാവിത്രിയുടെ ഇഷ്ടത്തിനും മിനിയുടെ ഇഷ്ടത്തിനും ശങ്കറിന്റെ ഇഷ്ടത്തിനും അല്ല അവർ ജീവിക്കുന്നത്, അവർ ജീവിക്കുന്നത് ഇനി ദൈവത്തിന്റെ ഇഷ്ടത്തിനാ. ഇത്രയും നാളും ആഗ്രഹം ബ്രദർ, എനിക്ക് ആഗ്രഹമുണ്ട്, പറയാൻ പറ്റണില്ല, പറ്റില്ല. കാരണം ഈ ഒരു മനോഭാവം എടുത്ത് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയെങ്കിലേ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇത് രണ്ടു ഭാഗത്ത് ഒരുമിച്ച് തന്നിരിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുക, കഷ്ടസഹിക്കുക. അത് ആര് മാത്രം കാണിച്ചു തന്നു? കർത്താവ് കാണിച്ചു. അപ്പോ അങ്ങനെ സംഭവിച്ചാൽ ഈ മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, നമ്മുടെ ഇഷ്ടങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കും. അപ്പൊ ജീവിതം പിന്നെ ആരുടെ ഇഷ്ടത്തിനായി മാറി? ദൈവത്തിന്റെ ഇഷ്ടത്തിനായി മാറി. മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നു പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു, പാപ സ്വഭാവം മുഴുവൻ പോയി. ആ പാപ സ്വഭാവം മുഴുവൻ ഇരുന്നിരുന്നത് പഴയ ഹൃദയത്തിലായിരുന്നു. പക്ഷെ ഇറ്റ്സ് എ പ്രോസസ്, അവിടെ അനുദിന ജീവിതത്തിൽ നടക്കണം. ഇനി പ്രിയ സഹോദരങ്ങളെ, യേശുവാണ് നല്ല മാതൃക. യേശുവിനെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടല്ലോ. ഇതാ യേശു ക്രിസ്തു ഇതേപോലെ തന്നെ ദുഃഖമുള്ളവനായി. യേശു യേശു ഈ സമയത്ത് നമ്മൾ ദുഃഖിക്കത്തില്ലെന്നല്ല, യേശു പോലും ദുഃഖിച്ചു, യേശു പോലെ ക്ഷീണിച്ചു, യേശു പോലൊരു രോഗമായിരുന്നു. ഏത് രോഗം? ഹൃദയത്തിന്റെ ഉൾത്തളത്തിലെ രോഗം. ആ ചിന്തയാൽ പിടിക്കപ്പെട്ട് ആ രോഗത്തിലേക്ക് കടന്നുപോയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ യേശു ഇതിലൂടെ കടന്നുപോയെങ്കിൽ നമുക്കുമായി യേശുവിനെ ധ്യാനിച്ചാൽ ഇതാ ആ പ്രയാസത്തിലൂടെ എല്ലാം നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് കഴിയും. ഇതാ യേശയ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ നമുക്ക് യേശു കടന്നുപോയ അനുഭവം യേശയ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശയ 53:3 വായിച്ച
അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസന പാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു.
വ്യസനപാത്രം. യേശു അവിടെ വ്യസനം അഭിനയിച്ചെന്നല്ല എഴുതിയേക്കണേ, വ്യസനപാത്രം. രോഗം ശീലിച്ചവനായി, രോഗം. യേശുവിന്റെ ശരീരത്തിൽ ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. ശരീരത്തിൽ വല്ല തൊലിപ്പുറത്തെ സുഖമോ അല്ലെങ്കിൽ വല്ല കുഷ്ഠമോ അല്ലെങ്കിൽ വേറെ നമ്മളിന്ന് പറയുന്ന ഒരു അസുഖം അവിടെ ഇല്ല. പക്ഷെ എവിടെയാണ് യേശു രോഗിയായേ? തന്റെ ഉൾത്തളത്തിലാണ്. ഉൾത്തളത്തിൽ രോഗം ശീലിച്ചു, ക്ഷീണിച്ചു. അതായത് താൻ വ്യസനപാത്രമായി, വ്യസനപാത്രമായി താൻ ക്ഷീണിച്ചു, താൻ രോഗം ശീലിച്ചവനായിരുന്നു. കാരണം ഹൃദയം തളർന്നു പോയി. ഹൃദയം തളർന്ന അവസ്ഥയാ. എങ്ങനെ ഹൃദയം? നമ്മൾ നേരത്തെ കേട്ടല്ലോ, തന്റെ ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ വരുമ്പോഴാണ് ഹൃദയം രോഗിയായി മാറുന്നത്, ഹൃദയം രോഗിയായി മാറുന്നത്. അപ്പോ യേശുവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നടന്നു ആ സമയത്ത്. ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എന്റെ ഉള്ള മരണവേദന പോലെ ദുഃഖിതമായിരിക്കും. എന്റെ ഉള്ളം കാൽവരിയിലേക്കൊന്നും പോയില്ല, ഗത്സമനയ്ക്ക് തൊട്ട് മുമ്പ് പറയുന്ന കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ. എന്റെ ഉള്ള മരണവേദന പോലെ ദുഃഖിതമായിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ള ഇതുപോലെ ആകത്തില്ലേ? അപ്പൊ ആരെ നോക്കണം? ആരെ നോക്കണം? യേശുവിനെ നാം നോക്കണം, യേശുവിനെ നോക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം. അതിന്റെ 38-ാം വാക്യം, 37 മുതൽ വായിച്ചു.
ഇവിടെ ഇരുന്ന് പറഞ്ഞു, പത്രോസിനെയും സബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു.
ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. മരണവേദന, മരണവേദന. കാരണം ഇവിടെ താന് തന്റെ ഹൃദയത്തിൽ താനിപ്പോ ബലഹീനമാകാൻ പോവുകയാണ്, ബലഹീനമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബലഹീനത തുടർന്ന് വന്നാൽ ഇതാ അതൊരു മരണവേദനയുടെ അനുഭവത്തിലേക്ക്, അത് മരണത്തിലേക്ക്, തന്റെ ഇഷ്ടത്തിന്റെ മരണത്തിലേക്ക് ആണ് നയിക്കും, നടത്തും. അപ്പൊ യേശു ക്രിസ്തു കടന്നുപോയ ഈ വഴികളെ നാം ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അത് നമുക്ക് ജയം തരും. നാം അവിടെ ക്ഷീണിച്ച് മടുത്തുപോയി വിശ്വാസ ത്യാഗത്തിലേക്ക് വീഴത്തില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചോളണം. ഓ ലോർഡ്, ഐ ലവ് യു. എന്താണ് കാര്യം? നമ്മൾ കേട്ടു, ഹൃദയത്തിന്റെ ആശാ വിളംബനമാണ് ഹൃദയത്തെ രോഗിയാക്കുന്നത്. ദൈവത്തിന് യേശുവിനെ കുറിച്ച് പറയാം, രോഗശീലിച്ചവനായിരുന്നു. എന്താ കാര്യം? ഇതാ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ ഇതേ സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം യേശു ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യന് തുല്യമായി യേശു പറയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ. അപ്പൊ യേശുവിന്റെ ആശ എന്ന് പറയുന്നത് ഈ പാനപാത്രം നീക്കണം, പാനപാത്രം നീക്കണം. ഇതാ നമ്മുടെ ഉള്ളിൽ ഇതേ ഉടമ്പടി ഉണ്ടാവും. പത്രോസിനോട് പറഞ്ഞു, ഇത് ഇതിനു വേണ്ടി അത്രേ ഇതാ പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് എന്നൊക്കെ പത്രോസിനോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ കാര്യത്തോടെടുത്തപ്പോ മനുഷ്യൻ നമ്മുടെ ശ്രദ്ധ നോക്കിയേ, ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, എന്നിട്ട് ആ തീരുമാനം എടുത്തിട്ട് ആ കാര്യത്തിലേക്ക് എടുക്കുമ്പോ അതിന്റെ ഇന്റൻസിറ്റി മാറുമ്പോ നമ്മുടെ ചിലപ്പോ മാറ്റി നമ്മുടെ ഹൃദയം മാറിക്കൊണ്ടിരിക്കും. ഇതാ ഇവിടെയും കാണുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, ഇതാ പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അപ്പൊ തന്റെ ഇഷ്ടത്തിലേക്ക്, തന്റെ സ്വന്തം ഇഷ്ടത്തിലേക്ക് ഇപ്പൊ താൻ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം തന്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. യേശുവിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞാൻ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞ യേശു ഇതാ ജീവിതത്തിൽ ആദ്യമായിട്ട് വലിയ പരീക്ഷയുടെ മുമ്പിൽ തന്റെ സ്വയത്തിലേക്ക് വലിഞ്ഞു വരിക. ഇത് നമ്മൾക്കും ഒരു മാതൃകയാണ്. ഇത് കാരണം നമ്മൾ ഇതേപോലെ ബലഹീനമായിരിക്കും. യേശു അവിടെ ബലഹീനമായി. നമ്മൾ ഒരു വൺ സൈഡ് മാത്രം യേശുവിനെ കുറിച്ച് പറയരുത്. യേശു അവിടെ ബലഹീനമായി. ഇതാ അവിടെ എഴുതിയിരിക്കുക, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീക്കണമേ. അപ്പോ തന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ടാണ് പിതാവിന്റെ ഇഷ്ടമെന്ന് മനസ്സിലാക്കിയപ്പോ താന് ഇതാ ആശാ വിളംബനം ഹൃദയത്തെ രോഗിയാക്കുന്നു, മനുഷ്യന്റെ ഉൾത്തളത്തെ രോഗിയാക്കുന്നു. ഇതുകൊണ്ടാണ് യേശയ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്, അവൻ രോഗം ശീലിച്ചവനുമായിരുന്നു. അതോടെ നമ്മൾ തളർന്നു പോകും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രിയ സഹോദരങ്ങളെ കടന്നു പോയാലേ വ്യക്തിത്വങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ തളർന്നു പോകും, തളർന്നു ഉൾത്തളത്തിലെ വിഷയങ്ങൾ നമ്മളെ തളർത്തിക്കളയും. അപ്പോഴും ആരെ തന്നെ നോക്കണം? യേശു പിതാവിനെ തന്നെ നോക്കി. നമ്മൾ ആരെ നോക്കണം? ക്രിസ്തു യേശുവിലൂടെ അപ്പിതാവിനെ നോക്കണം. പാപികളാൽ തനിക്ക് വിരോധം സഹിച്ച ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊള്ളുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, യേശു ക്ഷീണിച്ചെന്ന് എന്താ തെളിവ്? അടുത്ത വാക്യം, ക്ഷീണിച്ചിരിക്കുന്നവനാണ്. ഇതാ നമ്മൾ പറയാറില്ലേ, ഇതാ ഞങ്ങൾ പണ്ട് സ്പോർട്സിനൊക്കെ പോകുമ്പോ വീട്ടിലെ അമ്മ ഗ്ലൂക്കോസിന്റെ പച്ച കളറുള്ള ചിന്താ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് പച്ച കളറുള്ള ഗ്ലൂക്കോസ് ഒക്കെ തന്നു വിടും. എന്തിനാണെന്നറിയാമോ? ക്ഷീണിച്ച് കഴിയുമ്പോഴിച്ചിട്ട് കഴിക്കണം, അപ്പൊ ശക്തിപ്പെടും. ഇതാ അടുത്ത വാക്യം പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് പിതാവ് ഒരു ദൂതനെ അയച്ച് യേശുവിനെ ശക്തിപ്പെടുത്തി. അതിന്റെ അർത്ഥം, യേശുവിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ അതിനു മുമ്പ് യേശുവിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്?
യേശുവോട് ബലഹീനനായി മാറി. കാരണം ഇവിടെ തന്റെ ഇഷ്ടത്തിന് ഇഷ്ടമല്ല നടക്കുന്നത്. ആശാവിളംബന ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. സ്വർഗത്തിൽ ദൂതനെ ആയി ശക്തിപ്പെടുത്തുക. പ്രിയ മക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഇതേ അനുഭവങ്ങളിലൂടെ വരുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ കൂടെ ഭാര്യ ഉണ്ടാകില്ല, ഭർത്താവ് ഉണ്ടാകത്തില്ല, മറ്റു പലരും ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഏത് സമയവും കൂടെയുള്ള കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പാപികളാ തനിക്ക് വിരോധം സഹിച്ചവനെ നാം ധ്യാനിച്ചുകൊണ്ട് ഇവിടെ ജയമെടുക്കുക. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ നോട്ടം വേറെ എങ്ങും പോകരുത്. ആ നോട്ടം ആ സമയം മുഴുവൻ എങ്ങോട്ടേക്കായിരിക്കണം എന്നറിയാമോ? ദൈവത്തിങ്കിലേക്കായിരിക്കണം. ഇതാ അതിന് 43-ാം വാക്യം വായിച്ചാട്ടെ.
അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി.
അവിടെ പറയാണ്, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവിടെ കടന്നു പോകുന്നു. ഈ സമയത്തൊക്കെ നമ്മുടെ നോട്ട് ദൈവത്തിലേക്ക് ആയിരിക്കണം. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും, ദൈവം നമ്മളെ ബലപ്പെടുത്തും, ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. വീണുപോകാൻ ദൈവം അനുവദിക്കത്തില്ല, വീണുപോകാൻ നമ്മളെ അനുവദിക്കത്തില്ല. നമുക്ക് വരുന്ന ശക്തിയും ബലവും ആ പഴയ ഹൃദയത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞ പഴയ ഹൃദയത്തെ ബലപ്പെടുത്താനല്ല, നമുക്ക് വരുന്ന ശക്തിയും ബലവും പുതിയ ഹൃദയത്തിൽ നിന്നാണ്, പുതിയ ഹൃദയത്തെ ധരിപ്പിക്കാനാണ്. അതുകൊണ്ട് നമ്മുടെ ദർശനം എപ്പോഴും മാറിയിരിക്കുക. ദർശനം എപ്പോഴും ക്രിസ്തുവിന്റെ ദർശനത്തിലേക്ക്, ആ ദൈവരാജ്യ ദർശനത്തിലേക്കായിരിക്കണം നമ്മുടെ ദർശനം. പ്രിയ സഹോദരങ്ങളെ, ഇതൊരല്പം ആഴമേറിയ സന്ദേശമാ. കർത്താവ് ദൈവം ചെയ്യുന്നത് വരുംകാല വലിയ പരീക്ഷയെ ജയിക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. യേശുവിന്റെ ജീവിതത്തിലെ വലിയ പരീക്ഷയുടെ യേശു കടന്നുപോയ സംഭവമാണ് എഴുതിയിരിക്കുന്നത്. അവനെ ശക്തിപ്പെടുത്തുക, സ്വർഗത്തിൽ ദൂതം വന്ന് അവന് പ്രത്യക്ഷനായി. ദാ എന്നിട്ട് വീണ്ടും എഴുതിയിരിക്കുക, അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. പ്രിയ സഹോദരങ്ങൾ, ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോ, ഈ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോ, ലോകത്തിന്റെ പൈതലിന് അവന് ഹൃദയത്തിന്റെ അകത്ത് വേറെ ചിന്തകൾ കിട്ടാതെയാകുമ്പോ ആ വ്യക്തി തളർന്നു വീഴും. ഒരുപക്ഷെ പിശാചിന്റെ ആക്രമണോട് കടന്നു വന്ന് ആ വ്യക്തി പോയി സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ആ വ്യക്തി വിശ്വാസയാഗത്തിലേക്ക് പോകും. പക്ഷെ ഈ സമയത്തൊക്കെ നമ്മൾ യേശുവിന്റെ മാതൃക പിന്തുടരണം. പ്രാണവേദനയിലാണ്, പ്രാണവേദനയിൽ, പക്ഷെ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പോഴും പിതാവ് തന്നെ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തു അനേക കഷ്ടങ്ങളിലൂടെ അനുസരണം പഠിച്ചു തികഞ്ഞവനായി പെർഫെക്റ്റ് ചെയ്യപ്പെട്ടു. ആ 4 വർഷ എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ സിലബസും പഠിച്ച് ജയിച്ച വ്യക്തിയെ പോലെ പെർഫെക്റ്റ് ചെയ്യപ്പെട്ടു. നമുക്ക് നായകനായി മാറി. ആ യേശുവിനെ നാം അനുഗമിക്കുക, അതിലേക്ക് കടന്നു പോവുക. കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എബ്രായ ലേഖനം 4:15-16 പറയുകയാണ്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ കർത്താവായ യേശു ക്രിസ്തു. പാപമൊഴികെ സകലത്തിലും
നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്.
അതുകൊണ്ട് നമുക്കുള്ള മഹാപുരോഹിതൻ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതകളിൽ, ഇവിടെയൊക്കെ നമ്മളെ ക്ഷീണിച്ചു പോവും, ബലഹീനനായി പോയി. യേശു പോലും ക്ഷീണിച്ചു. പക്ഷെ യേശു പിതാവിൽ തന്നെ നോട്ടം മാറിയില്ല. അതിവേദന പ്രാണവേദനയിലായി ഉൾത്തളം. പക്ഷേ ഇതാ പിതാവിനോട് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരൻ, ഇതൊന്നും കാൽവരിക്ക് പോയ കാര്യമല്ല ഈ പറയുന്നത്. കാൽവരിക്ക് മുമ്പ് ഗെത്സെമനയിലുള്ള കാര്യമാണ് പറയുന്നത്. ഇൻവിസിബിൾ പെയിനെ കുറിച്ചായി പറയുന്നത്, കാണാൻ പറ്റാത്ത അകത്തുള്ള വേദനയെ കുറിച്ചായി പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും തോന്നത്തില്ലായിരിക്കും, കാരണം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഒന്നും നിങ്ങൾ കടന്നു പോയിട്ടില്ലായിരിക്കാം. പക്ഷേ ഇതാ ഫ്യൂച്ചറിൽ വലിയ പരീക്ഷയെ ഫേസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ, പ്രിയ സഹോദരങ്ങൾ, ഇതെല്ലാം നമുക്ക് വളരെ ഉപകരിക്കും. ഈ സന്ദേശങ്ങളൊക്കെ വളരെ ഉപകരിക്കുവാനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്കുള്ള മഹാപുരുവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ. പാപം ഇല്ല, നമ്മളെ പോലെ പാപത്തിൽ പോയി വീണില്ല. പാപം ഒഴികെ സർവത്തിലെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. സകല പരീക്ഷയെ നമ്മൾ പരീക്ഷ ചെയ്തതുപോലെ പരീക്ഷ എഴുതേണ്ടി വന്നു, പക്ഷെ പാപത്തിൽ വീണു. കാരണം ദൈവത്തിലുള്ള ആശ്രയം. ഹല്ലേലൂയ. അവസാന മണ്ഡലത്തിൽ പാപത്തിലേക്ക് വീണാനെ, തന്റെ സ്വന്തം ഇഷ്ടവും ദൈവ ഇഷ്ടവും തമ്മിലൊരു പിടിപിടുത്തം പിടിച്ചു. അപ്പോഴാണ് പ്രാണവേദനയിലായത്.
അപ്പോഴാണ് താൻ ക്ഷീണിച്ചു പോയത്, അപ്പോഴാണ് താൻ രോഗം ശീലിച്ചവനായിരുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ പ്രാണവേദനയില്ല, പക്ഷേ തന്റെ മുമ്പിൽ ചുറ്റുമുള്ള വാതിലുകൾ അടഞ്ഞു, ശിഷ്യന്മാർ വിട്ടുപോയി. ഇതാ ഗവൺമെന്റ് തന്റെ മുമ്പിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നു, തന്നെ കൊല്ലുവാൻ നിൽക്കുന്നു. ഇതാ മതം തന്നെ കൊല്ലുവാൻ നിൽക്കുന്നു. എല്ലാ വാതിലുകളും അടഞ്ഞു, തന്റെ മുമ്പിൽ അടയാത്തൊരു വാതിൽ ഉണ്ടായിരുന്നു. അതാണ് പിതാവായ ദൈവത്തിന്റെ ഉയരത്തിലുള്ള വാതിൽ. ആ വാതിൽ അടഞ്ഞില്ല, പ്രാണവേദനയിലായെങ്കിലും ഉയരത്തിലേക്ക് നോക്കി. അവിടെ നിന്ന് തനിക്ക് പ്രത്യാശ വന്നു, അവിടെ നിന്ന് പ്രത്യാശ വന്നു. അവസാന നിമിഷം വരെ വന്നില്ല, ഇതാ പിതാവേ, ഇതാ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അവസാന നിമിഷം വരെ വന്നില്ല. പക്ഷെ മൂന്ന് ദിവസത്തിന് ശേഷം ഇതാ സംഭവം നടന്നത്. എന്നാന്നറിയാവോ? മരണത്തിന് അവനെ പിടിച്ചു നിർത്തുക അസാധ്യമായിരുന്നു. ദൈവമോ മരണ പാശങ്ങളെ അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, സഹനത്തിലൂടെ പോ, ദൈവത്തിന്റെ പാതയിലൂടെ പോ. ആ ഉയർപ്പ് മരണത്തെ ജയിച്ച ഉയർപ്പാണ്. നമ്മുടെ ഇന്ന് ലോകത്തിൽ കേൾക്കുന്ന നല്ലൊരു വക സുവിശേഷവും ആ മരണത്തിന് മുമ്പുള്ള ജയത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടെ യേശു ഉയർത്തെഴുന്നേറ്റ ആ ജയം മരണത്തെ ജയിച്ച ജയമാണ്. അതാണ് നമുക്ക് വേണ്ടത്. അത് മരിക്കാൻ വേണ്ടി ജയിച്ചതല്ല, മരിക്കാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റതല്ല. ഇനി ഒരിക്കലും മരണം ഇല്ലാതിരിക്കാൻ വേണ്ടി യേശു നമ്മളെ ചേർത്ത് ഉയർത്തെഴുന്നു. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് മറന്നു പോകരുത്. അതുകൊണ്ട് എന്തിനോ വചനം പറയുന്നത്, അതിന്റെ 16-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലി. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ. ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, അവർ ഹെവൻലി റേഷൻ ഷോപ്പ്, സ്വർഗീയമായ റേഷൻ കട. കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി ദൈവത്തിന്റെ കൃപാസനത്തോടടുത്ത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരല്പമാഴമേറിയ ദൈവത്തിന്റെ വചനമാണ് കർത്താവ് നമുക്ക് നൽകിയത്. ഹൃദയത്തിന്റെ ക്ഷീണം, ഹൃദയത്തിന്റെ രോഗം, ഹൃദയത്തിന്റെ മരണം. മരണം എന്ന് പറയുന്ന സെപ്പറേഷൻ, പഴയതിന് സെപ്പറേറ്റ് ചെയ്ത്, പഴയതിനെ ഒഴിവാക്കി, ചതിമോഹങ്ങളായി വഷളായി പോയ പഴയതിനെ ഒഴിവാക്കി പുതിയതിനെ ധരിക്കുക. അത് ഒരു പ്രയാസത്തിലൂടെയുള്ള അനുഭവം, പ്രയാസത്തിലൂടെ അനുഭവം, സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് ദൈവിഷ്ടത്തിലേക്ക് മാറുന്ന അനുഭവം. പാപമുള്ള ആ പഴയ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവാനുരൂപമായ പുതിയ ആ ദൈവപുത്രന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു യാത്ര. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് വളരെ ഹൃദ്യമായി നമ്മളോട് സംസാരിച്ചു. ഈ പ്ലാനറ്റ് കേൾക്കാത്തത് പലതും ഈ പ്ലാനറ്റിനെ ദൈവം കേൾപ്പിക്കുന്നു. ദൈവത്തിന് നമ്മളുള്ള സ്നേഹമാണ് ഇതിനോട് കാണിക്കുന്നത്. വചനത്തെ ഗണ്യമാക്കാത്തവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മുടെ കണ്ണിലിടയ്ക്ക് കർത്താവ് തരുന്ന ഈ വചനം ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. പ്രിയ മകനെ, പ്രിയ മകളെ, വിദേശത്ത് പ്രാർത്ഥിച്ച് വീണ്ടും വീണ്ടും കേൾക്കും. അതുകൊണ്ടാണ് കർത്താവ് ഇത് ഇന്റർനെറ്റ് മീഡിയയിൽ ഇതിനെ സ്റ്റോർ ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ആരും ഞാനിത് കേട്ടു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകാതെ വീണ്ടും വീണ്ടും കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുന്ന ഒരു ക്രിസ്തു വിശ്വാസികളുടെ നടുവിൽ നിന്ന് മെക്കട്രോണിക്സ് ആൻഡ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞ രണ്ട് ബ്രാഞ്ചുള്ള എഞ്ചിനീയറിംഗിൽ മെക്കട്രോണിക്സ് മാത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ, മറ്റേ എക്സാം എഴുതാത്ത കുഞ്ഞുങ്ങളെ പോലും ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്തു എന്ന് പറയുകയും പലപ്പോഴും ക്രിസ്തുവിനെ അനുസരിക്കുവാൻ പോലും കഴിയാതെ, സഹനത്തിലൂടെ പോവാൻ പോലും കഴിയാതെ, പകുതി മാത്രം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു തലമുറയുടെ നടുവിൽ ബൈബിൾ ആസിറ്റീസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാൻ, ഇടുക്കുവാ അതിലൂടെ അകത്ത് കിടക്കുക, പ്രയാസമുള്ള വാതിലൂടെ അകത്ത് കിടക്കുവാൻ, അനേക കഷ്ടങ്ങളിലൂടെ ദൈവരായത്തിൽ കിടക്കുവാൻ, ക്രിസ്തു അനേക കഷ്ടങ്ങളിലൂടെ അനുസരണം പഠിച്ച് തികഞ്ഞവനായതുപോലെ അനുസരണം പഠിക്കുവാൻ ഈ നാളുകളിൽ ആ ദൈവത്തിന്റെ കരിക്കുലത്തിലേക്ക് കർത്താവ് എന്നെയും ചേർക്കണമേ. കഥാവേ ഒരു ആവറേജ് ക്രിസ്ത്യാനി എന്നതുപോലെ കാലങ്ങൾ ഞാൻ ധാരാളം കഴിച്ചു. മതി കർത്താവേ, അങ്ങിലൂടെ എനിക്ക് അകത്ത് കയറാം. വിശുദ്ധ യോഹനൻ പറഞ്ഞതുപോലെ എന്റെ കൂട്ടായ്മ കർത്താവേ അങ്ങയോടും അങ്ങനെ ഓമനപുത്രനായ ക്രിസ്തുവിനോടുമായി തീരണം. അങ്ങ് പറഞ്ഞതുപോലെ എന്നിലൂടെ അകത്ത് കിടക്കുന്നവൻ ധാരാളം മേച്ചിൽ കണ്ടെത്തും. അവിടെ നിന്ന് അനേകം മേച്ചിലുകൾ വചനങ്ങൾ കണ്ടെത്തി അങ്ങ് തരുന്നതിനെ സ്വീകരിച്ച് ലോകത്തിന് മറ്റുള്ളവർക്ക് കൊടുക്കണം. എന്റെ കർത്താവ് എന്നെ അതിനെ സഹായിക്കണമേ. എത്ര പേര് ദൈവത്തിന് പ്രാർത്ഥിക്കും, എത്ര പേര് ദൈവത്തിന് ഇതിൽ പ്രാർത്ഥിക്കും. അപ്പാ അതിനായി എന്നെ അങ്ങ് സഹായിക്കണം. എന്നെ അങ്ങനെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കും. അങ്ങ് എനിക്ക് പറഞ്ഞു തന്ന ഹൃദയത്തിന്റെ ക്ഷീണവും ഹൃദയത്തിന്റെ രോഗവും ഹൃദയത്തിന്റെ മരണവും യേശുവിന്റെ ജീവിതത്തിലൂടെ എനിക്ക് വരച്ചു കാണിച്ചു. അങ്ങനോട് പറഞ്ഞു, ഈ അവസ്ഥയിലൂടെ നീ കടക്കേണ്ടി വരും, അനേക കഷ്ടങ്ങളിലൂടെ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടി വരും. ഈ അവസരത്തിൽ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. വിശ്വാസമായെങ്കിലും പൂർത്തി വരുത്തനുമായി യേശുവിനോ യേശുവെ നമുക്ക് നോക്കാം. ദൈവകരങ്ങൾ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഡാഡി, മനുഷ്യഹൃദയങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അങ്ങയുടെ പുത്രന്റെ പുതിയ ഹൃദയത്തിലൂടെ ഞങ്ങൾക്ക് തരുന്നതിനായി നന്ദിയോട്. പ്രിയാപ്പച്ച, love you daddy, love you, love you, love you. Thank you papa, thank you, thank you, thank you. Era vachanathinaayi nandi kartha, ee vachanam njangalude jeevithathil yathartyamaavan ivide engum njangalude manas idinju pogade vishwasa thyagathilekku veenu pogade dushtanal aathmathilekku chennu avasaanikkum. Thiravi, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സംരക്ഷിച്ചു വളർത്തു മറാക്കുന്നത് അങ്ങാണല്ലോ, ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് അങ്ങാണല്ലോ, ഞങ്ങൾ നിന്നതല്ലോ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും. മക്കളുമായ ഇടസന്ധിയിലേക്ക് വരിക. ഒരു വ്യക്തി പോലും വീണുപോകാൻ അനുവദിക്കരുതേ. വിശ്വാസത്യാഗത്തിന്റെ കാലത്ത് വിശ്വാസത്യാഗത്തിൽ വീഴാതെ ഈ മക്കളെ അങ്ങ് കാത്തുകൊള്ളണമേ. ഈ വചനത്താൽ പിതാവേ, ഈ മക്കളുടെ സകല ആവശ്യങ്ങളുടെ വീടും മഞ്ഞും മഴയുമായി അങ്ങയുടെ സമാധാനം മക്കളുടെ മേൽ കൽപ്പിക്കുന്നു. കർത്താവേ, സാമ്പത്തികമായി ഭാരപ്പെടുന്നവരുടെ മേല് അപ്പാ അങ്ങയുടെ കരം കടന്ന് ഒരുവനടിയാകണമേ എന്ന് പ്രാർത്ഥന. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. രോഗികളായിരിക്കുന്നവർ അങ്ങനെ രോഗമുള്ള വാങ്ങലെ കരങ്ങളെ വെച്ചാട്ടെ. വിശ്വാസത്താൽ ആ സ്വർഗീയമായ സൗഖ്യത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തുവിന്റെ അടിപ്പണരാ ഈ മക്കൾ കരങ്ങളിൽ വെച്ചിരിക്കുന്ന ഭാഗത്തുള്ള വേദന രോഗങ്ങൾ അതിന്റെ പിറകിലുള്ള പിശാചിന്റെ അവകാശം വെള്ള യേശുവ രക്തത്താലും നാമത്താലും വചനത്താലും ഇപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അടിപ്പണരാനുള്ള സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. സൗഖ്യമുള്ളവരായി മാറട്ടെ. രോഗാത്മാവിനോട് കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിട്ടുമാ. പരിപൂർണ സൗഖ്യമകളുടെ മേൽ കൽപ്പിക്കുകയാണ്, പരിപൂർണ സൗഖ്യമകളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവിക സമാധാനം ഈ മക്കളെ ഹൃദയത്തിലും ഇവരുടെ സകല മേഖലകളിലും നിറയപ്പെടുവാനായിട്ട്. സ്വർഗീയ പിതാവേ നന്ദി, എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരിക. അനുഗ്രഹത്തോടെ ഇവരായിരിക്കും കൂടിയിരിക്കുന്ന കൃപയ്ക്കായിരുന്നു മഹത്വം. യേശുവിൻ നാമത്തിൽ പിതാവേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ ഹൃദ്യമായി സംസാരിച്ചു. കേട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കുന്ന ഒരല്പം ആഴത്തിലുള്ളതാണ്. വീണ്ടും വീണ്ടും കേൾക്കുക, മനസ്സിലാക്കുക, തുടർന്നുള്ള കാലങ്ങൾ ഫേസ് ചെയ്യുവാനായിട്ട് സ്വർഗത്തിൽ ദൈവം ഈ വചനങ്ങളിലൂടെ നിങ്ങളെ ബലപ്പെടുത്തും. ഒരു ദൈവപുത്രൻ നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടുവാൻ ഈ വചനങ്ങൾ നിങ്ങളെ സഹായിക്കും. ദൈവം സഹായിക്കട്ടെ. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഫേസ്ബുക്കിലൂടെ കാണുന്ന, തുടർന്ന് യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും കാണുന്ന എല്ലാവർക്കും നന്ദി. ദൈവം സഹായിക്കട്ടെ. ഉണ്ടായിരുന്നു.